ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. നമ്മൾ ഇവിടെ ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് സഹോദരൻ്റെ സൂക്ഷിപ്പുകാരൻ, ദേശത്തിൻ്റെ കാവൽക്കാരൻ, സഭയുടെ കാവൽക്കാരൻ, ദേശത്തിൻ്റെ മധ്യസ്ഥൻ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്, എങ്കിലും അങ്ങനെ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. കീപ്പർ ഓഫ് യുവർ ബ്രദ്രൻ ആൻഡ് ഓൾസോ യു ആർ എ വാച്ച്മെൻ ഫോർ ദ ചർച്ച് ആൻഡ് യു ആർ ആൻ ഇൻ്റർസെസർ ഫോർ ദ സൊസൈറ്റി ഓർ ദ നേഷൻസ്. നമ്മൾ ഇന്നലെ ദൈവത്തിൻ്റെ ആ സഹോദരന് വേണ്ടി സൂക്ഷിപ്പുകാരനായി നിൽക്കുന്ന മോസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മോസസിനെ കുറിച്ച്, സഹോദര വർഗം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ജീവിക്കണം, അതേസമയം സഹോദര വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയൊരു പാഷനായിരിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയാത്ത ആൾക്ക് ഒരു സമൂഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയില്ല. യേശു കർത്താവ് ജനങ്ങൾ ഒരു പുരുഷാരത്തിന് വേണ്ടി അവൻ സമയം സ്പെൻഡ് ചെയ്തു, പക്ഷേ അവൻ ഒരു വ്യക്തിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഗദരദേശത്തെ ഒരു വ്യക്തിയെ ഓർത്ത് അവൻ പോയി, ശമരിയക്കാരി സ്ത്രീയെ മാത്രം ഓർത്ത് അവൻ ശമരിയയിലൂടെ കടന്നുപോയി. ഒരു പക്ഷേ ശമരിയയിലെ ബാക്കിയുള്ള ആളുകളും വന്നു എന്നുള്ളത് ശരിയാണ്, അത് പിന്നെ. പക്ഷെ അവൻ ഇടപെട്ടത് ആരോടാണ്? ഒരു വ്യക്തിയോടാണ്. അപ്പോൾ ഓരോ വ്യക്തിക്ക് വേണ്ടിയും സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. സഹോദരന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായ മോശ, അഹരോന് വേണ്ടി അവൻ ഇടിവിൽ നിന്നു, അവൻ മിര്യാമിന് വേണ്ടി ഇടിവിൽ നിന്നു. പക്ഷേ സ്വന്തം സഹോദരന്മാരുടെ കാര്യം മാത്രമല്ല അവൻ നോക്കിയത്, ജനതയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായ മോശയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. സീനായിൽ ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായ മോശ, ഒറ്റ നോക്കിയ 10 പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായ മോശ. ഇതൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ, അതിന് അത് പക്ഷേ നിങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ സഭയുടെ കാവൽക്കാരൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ എസക്കേൽ പ്രവചനത്തിലാണ് അതിൻ്റെ, എസക്കേൽ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ജനത്തിന്, ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. എന്നുള്ളതാണ്. ഇസ്രായേൽ ഗ്രഹത്തിന് ദൈവം കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തിനാണ് ആക്കി വച്ചിരിക്കുന്നത്, വിജാതിയർക്കല്ല. 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു എന്താണ് കർത്താവ് തന്നെ പറയുക, നീ വിജാതിയുടെ അടുത്ത് പോയായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ നിന്റെ വാക്ക് കേട്ടേനി. എന്നാൽ ഇസ്രായേൽ ഗ്രഹം നിന്റെ വാക്ക് കേൾക്കത്തില്ല. 3-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ അവ്യക്ത വാക്കും കനത്ത നാവും ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗ്രഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല. എൻ്റെ വാക്ക് കേൾപ്പാൻ അവൾക്ക് മനസ്സിലല്ലോ. അപ്പോൾ നിന്റെ വാക്ക് കേൾക്കത്തില്ല എന്നുള്ള അടുത്ത പറയുന്നത് എന്താണ്? എൻ്റെ വാക്ക് കേൾക്കാൻ അവൾക്ക് മനസ്സിലല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പം യഹസ്കേലിൻ്റെ വാക്കുകൾ ആരുടെ വാക്കുകളാണ്? ദൈവത്തിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ആൾ, പ്രവചിക്കുന്ന ആൾ അയാളുടെ വാക്കുകൾ നിഷേധിക്കുമ്പോൾ നമ്മൾ ആരുടെ വാക്കുകളാണ് യഥാർത്ഥം നിഷേധിക്കുന്നത്? ദൈവത്തിൻ്റെ വാക്കുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പ്രത്യേകത, അവരൊക്കെ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. ഒരു ഹാർഡ് ഹാർട്ടാണ് അവർക്കുള്ളത്, കഠിന ഹൃദയം ഉള്ളവരാണ്. ഇംപ്യുഡൻറ്റ്, അവർ കഠിന ഹൃദയമുള്ളവർ, കടുത്ത നെറ്റിയുള്ളവർ. അതായത് അവരെന്ത് ചെയ്താലും ഇത് അകത്തോട്ട് കയറ്റാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല. അവരതിനോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത്, എതിർത്ത് നിൽക്കുന്നു. എന്നാൽ നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും, നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവും, നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവും ആക്കിയിരിക്കുന്നു. അതായത് നീ ഒരു കോംപ്രമൈസിന് പോകരുത്, അവരെ പേടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ നെറ്റി തീക്കലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അവർ പേടിപ്പിക്കാൻ നോക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. കോംപ്രമൈസിങ് ആകരുത്. ദൈവമക്കളുടെ പ്രത്യേകത, അവരൊരിക്കലും കോംപ്രമൈസിങ് ആകാൻ പാടില്ല. ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ച വ്യക്തികൾ കോംപ്രമൈസിങ് ആകാൻ പാടില്ല, അല്ലാതെയും പാടില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് ഉപദേശമാരുടെ കാര്യം മാത്രമൊന്നുമല്ല പറയുന്നത്, ഒരു വിശ്വാസിയാണെങ്കിലും ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സഭയിലാണെങ്കിലും അനാത്മികതയോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസിങ്, കർത്താവ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത ആളല്ല. ഹി വാസ് നെവർ കോംപ്രമൈസിങ് വിത്ത് ദ വേൾഡ്. ദ വേൾഡ് ഈസ് ആൻ എനിമി, ഹി ഇറ്റ് ഈസ് നോട്ട് എ മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. ലോകം എന്ന് പറയുന്നത് ശത്രുവെന്ന വേദോസം പഠിപ്പിക്കുന്നത്, ലോകത്തെ ഒരിക്കലും ഒരു മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട്, നമ്മൾ ചിന്തിച്ചത് അങ്ങനെയൊക്കെയാണ് പക്ഷെ ലോകം വലിയ കുഴപ്പമില്ല ബ്രദറെ എന്ന് പറയരുത്. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ലോകത്തെ ഉള്ളിലേക്ക് കയറ്റാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു, വിജാതിയർക്കല്ല, ഇസ്രായേൽ ഗ്രഹത്തിന്. നീ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, എൻ്റെ വചനം അവരോട് പ്രസംഗിക്കുക. പ്രവാചകൻ സംസാരിക്കേണ്ടത് വചനമാണ്, അല്ലാതെ പ്രവാചകൻ ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം പ്രസ്താവിക്കണമെങ്കിൽ വചനം ഉള്ളിലായിരിക്കണം. അപ്പോൾ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവരോട് കണ്ട കാര്യം അതാണ്, മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ കയറ്റിയിട്ട് മാത്രം. ഒരാളുടെ പ്രസംഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രസംഗം എങ്ങനെയായിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്ന ഒരു ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, കൺസീവ് ദ വേൾഡ് ആൻഡ് പേഴ്സീവ് ദ വേൾഡ്. വചനത്തെ കൺസീവ് ചെയ്യണം, ഉള്ളിൽ കയറ്റണം, പേഴ്സീവ് ദ വേൾഡ്, ലോകത്തെ നോക്കിക്കാണണം. എന്നിട്ട് ഉള്ളിൽ കയറിയ വചനം നോക്കിക്കണ്ട ലോകത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ, വി കൺസീവ് ദ വേൾഡ്, നമ്മൾ ലോകത്തെയാണ് ഉൾക്കൊള്ളുന്നത്, വചനത്തെ നോക്കിക്കാണുകയും. അങ്ങനല്ല, വചനം ഉള്ളിനകത്തേക്ക് കയറണം. ഞാൻ ആദ്യത്തെ ദിവസത്തോട് പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മുടെ ഇന്നത്തെ സഭയുടെ ഒരു പ്രശ്നം വചനം ഉള്ളിലൊന്നും കയറുന്നില്ല. ഉള്ളിൽ കയറണം, ഉൾനട്ടതുമായ വചനം. യാക്കോബിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഉൾനട്ടതുമായ വചനം, ഉള്ളിൽ കയറിയ വചനം. വചനം ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ അത് പ്രവർത്തന ഫലമുണ്ടാകത്തുള്ളൂ. 40-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ, നിങ്ങൾക്ക് ഞാൻ ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് എല്ലാ വാക്യങ്ങളും വായിച്ചു പോകാത്തത്. അവിടെ പറയുന്ന, വായിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, ഇതാ ഞാൻ വരുന്നു. അതിനു മുമ്പ് പറഞ്ഞതെന്നറിയാമോ, അതിനു മുമ്പ് പറഞ്ഞത് ഹനനയാഗം, ഭോജനയാഗം, ഈ വക കാര്യങ്ങൾ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗം നീ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. പല പല കാര്യങ്ങൾ, യാഗത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ നീ ചെവി തുളച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നറിയാമോ, വചനം ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. തലയിലിരിക്കുകയല്ല, വചനം ഉള്ളിലേക്ക് കയറി. വചനം ഉള്ളിൽ കയറി കഴിയുമ്പോൾ ആ വചനം ക്രിയ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ നിലയിലാണ് എന്ന് നമുക്ക് കാണാം. അത് അതിനു മുമ്പുള്ള കാര്യമല്ല. 6-ാമത്തെ വാക്യത്തിൽ, 40-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാവയാഗവും നീ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എപ്പോഴാണ് പറഞ്ഞത്? വചനം അകത്തോട്ട് കയറിക്കഴിഞ്ഞപ്പം. അതിനു മുമ്പ് വചനം, നമ്മൾ വേദവസം ആദ്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് മോശയുടെ കാര്യം, അല്ലെങ്കിൽ യാഗത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ദാവീദിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. അത് തലയിലിരിക്കുമ്പോഴാണ്, തലയിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ തലയിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ, അതായത് മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്നെക്കുറിച്ചാണല്ലോ എന്ന്. അതിനു മുമ്പ് വേറെ വല്ലവരും, അതിനു മുമ്പ് ദാവീദിനെക്കുറിച്ചും അല്ലെങ്കിൽ മോശയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രവാചകനെക്കുറിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷേ വചനം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, അയ്യോ ഇത് എന്നെക്കുറിച്ചായിരുന്നു. പക്ഷെ അത് അകത്ത് കയറണം, അകത്ത് കയറുമ്പോഴേ അങ്ങനെ പറയത്തുള്ളൂ. പുസ്തക ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തലയിൽ വചനം ഇരിക്കുന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്ന് കയറണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഉള്ളിലേക്കൊന്ന് കയറണം. ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മൾ ബോധപൂർവമായിട്ട് അതിനുവേണ്ടി ദൈവം ചെവി തുളയ്ക്കാനായിട്ട്, കാത് തുളയ്ക്കുകയല്ല ഇവിടെ കാണുന്നത്, ചെവി തലയിൽ നിന്ന് താഴോട്ട് ഇണങ്ങണം. പണ്ടൊരാൾ പറഞ്ഞു, സ്വർഗവും നരകവും തമ്മിൽ ആകപ്പാടെ ഒരടിയുടെ നിങ്ങളെ വ്യത്യാസമേ ഉള്ളെന്ന്. 1 feet ഡിഫറൻസേ ഉള്ളൂ സ്വർഗവും നരകവും തമ്മിൽ. പക്ഷേ അതൊന്നും അങ്ങനെ പറയാൻ കഴിയും? അതെ, തലയിലിരിക്കുന്ന സാധനം ഒരടി താഴെ ഹൃദയത്തിലോട്ട് വന്നില്ലെങ്കിൽ നീ നരകത്തിൽ പോകുന്നു. തലയും ഹൃദയവും തമ്മിൽ എത്ര വ്യത്യാസമേ ഉള്ളൂ? ഒരടി വ്യത്യാസമേ ഉള്ളൂ. വചനം തലയെ കയറിയിട്ട് മാത്രം കാര്യമില്ല, എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഉള്ളിൽ കയറുമ്പോഴാണ് അത് എന്നെക്കുറിച്ചാണെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ വേറെ പോലെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴെല്ലാം ഉള്ള പ്രശ്നം, അതിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷൻ നമ്മൾ വരത്തില്ല. പല സമയത്തും എന്നെക്കുറിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞാൻ പറയും ആക്ഷൻ നടക്കുന്നത്. ആക്ഷൻ എന്താ? ആക്ഷൻ എന്താ? ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറണം. അന്നേരം നമ്മൾ പറയും ഇത് എന്നെക്കുറിച്ചാണ്. ഞാനൊരിക്കൽ കോട്ടയത്ത് ഒരു ബൈബിൾ ക്ലാസ് എടുക്കുകയാണ് അവിടുത്തെ ഫിലദൽഫിയ സഭയിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു, എവിടെയപ്പം? ഞാൻ പറഞ്ഞു ഇന്നൊരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വാ. അവനെ ചോദിച്ചു എന്താ സബ്ജക്റ്റ്, ആരെ എന്തോ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു നെഹമ്യാവിനെ കുറിച്ചാ, യഥാസ്ഥാപനം എന്ന് പറയുന്ന എൻ്റെ മെസ്സേജാ. ആ എന്നാ ശരി വന്നേക്കാം എന്ന് പറഞ്ഞ് വന്നു. വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം പുള്ളി പിന്നെയും ഫോൺ ചെയ്തിരിക്കുന്നു, ദേ ഇതെന്തോ അവനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തു പറ്റി? എന്നോട് പറഞ്ഞാൽ എന്തുവാ? നെഹമ്യാവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തു പറ്റി? ആ ഞാൻ അവിടെ വന്നപ്പോഴല്ലേ എന്നെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് പറഞ്ഞത്. നെഹമ്യാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അത് കേൾക്കാനാ, നെഹമ്യാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാനാ ഞാൻ വന്നത്. പക്ഷെ മെസ്സേജ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി നെഹമ്യാവിനെ കുറിച്ചൊന്നും അല്ല എന്നെ കുറിച്ചാണ് പ്രസംഗിച്ചതെന്ന്. പോസിറ്റീവായിട്ട് പറഞ്ഞതാ, അല്ലാതെ കളിയാക്കി പറഞ്ഞതല്ല. അതായത് എന്താണ്, തലയിലിരിക്കുകയാണെങ്കിൽ നെഹമ്യാവിനെ കുറിച്ചാണ്, ഉള്ളിലേക്ക് കയറിയാൽ എന്നെ കുറിച്ചാകും. പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലായല്ലോ. അതുകൊണ്ട് ദൈവവചനം തലയിലിരുന്നാൽ പോരാ, എങ്ങോട്ട് കയറണം? എന്നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു, അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നത്. ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിൻ്റെ ഹിതം എന്താ, അത് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കണമേ, ഞാനത് തയ്യാറാ എന്ന് പറഞ്ഞ് ദൈവഹിതം ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ വചനം തലയിലിരിക്കുകയല്ല, വചനം ഉള്ളിലേക്ക് കയറണം. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ കൺസീവ് ചെയ്ത വചനമാണ് പേഴ്സീവ് ചെയ്ത വേൾഡിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഇത് നമ്മൾ ഉള്ളിൽ കയറണം. അങ്ങനെ കയറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്നേരമാണ് നമുക്ക് ദൈവവചനം പ്രസംഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എസ്കേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ അവനോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്കുക. എനിക്ക് ദൈവവചനം ഞാൻ ഉള്ളിലേക്ക് കയറ്റുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയല്ല, കയറുന്ന വചനം പുറത്തോട്ട് പോകണം. ഞാൻ വായി തുറന്നു, ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട് മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കാമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാനത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അപ്പം ദൈവവചനം ഉള്ളിലാക്കിയിട്ട് വേണം ദൈവവചനം മറ്റൊരാളോട് പറയാൻ കഴിയാൻ. ഇത് പ്രസംഗത്തിൻ്റെ കാര്യം മാത്രമല്ല പ്രിയമുള്ളവരെ, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, ഓ ഇതൊക്കെ പ്രീച്ചേഴ്സിനോട്. അല്ല, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളും ദൈവത്തിൻ്റെ വചനം സംസാരിക്കണം. എവിടെ? ഇസ്രായേൽ ഗ്രഹത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. നിങ്ങൾക്ക് കൊടുക്കാൻ വചനമുണ്ടായിരിക്കണം. ഏത് വിശ്വാസിക്കും മറ്റൊരാൾക്ക് കൊടുക്കാൻ വചനമുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കാൻ വചനമുണ്ടായിരിക്കണം. വചനം, ആ വചനം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. നിങ്ങൾക്കൊരാളോട് കർത്താവിനെ കുറിച്ച് പറയണമെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവവചനത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത കാര്യമെല്ലാം പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? വചനം ഉള്ളിലാക്കണം, ഉള്ളിൽ കയറണം. എന്നിട്ടാണ് ഇസ്രായേൽ മക്കളുടെ മധ്യത്തിലേക്ക് നിന്നെ അയക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 12-ാം വാക്യം വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തുള്ള ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ ആത്മാവെന്നെ എടുത്തുകൊണ്ട് പോയി, ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി, യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കെബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്ത് തന്നെ എത്തി അവരുടെ മധ്യേ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. ഇതാണ് പേഴ്സീവ് ദ വേൾഡ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് വചനം ഉള്ളിൽ കയറിയവൻ എന്ത് ചെയ്തു? ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആത്മാവ് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അല്ലാതെ ഒരു മുറിക്കകത്ത് അടച്ചിരുന്നത് വേദവസം വായിച്ച് പഠിച്ചേച്ച് മാത്രം അവിടെ തന്നെ ഇരിക്കുകയല്ല. ഹി വെന്റ് ടു എ പ്ലേസ് വെർ പീപ്പിൾ ആർ ലിവിങ്. കെബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ മധ്യത്തിലേക്ക് അവൻ അവിടെ ചെന്നു. അവൻ അതിനെ പേഴ്സീവ് ചെയ്തു. അവൻ സ്തംഭിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാതെ ജീവിക്കുന്നവരായ പ്രവാസികളുടെ ജീവിത രീതി കണ്ടിട്ട് അവൻ സ്തംഭിച്ചു പോയി. സ്തംഭനം എന്നെ പിടിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ പാർത്തയിടത്ത് തന്നെ എത്തി അവരുടെ മധ്യേ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് ഞാൻ പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, മനുഷ്യപുത്ര, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നോക്കുക, അവൻ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. എന്താണ്? അവൻ വചനം ഉള്ളിലാക്കി, അവൻ ജനത്തെ കണ്ട് അവരെ മനസ്സിലാക്കി. ഹി കൺസീവ്ഡ് ദ വേർഡ്, വചനം കൺസീവ് ചെയ്തു. ആൻഡ് ഹി പേഴ്സീവ്ഡ് ദ വേൾഡ്, അവൻ ലോകത്തെ നോക്കിക്കണ്ടു. അവൻ ഭക്ഷിച്ച വചനം അവനിപ്പോൾ എന്ത് ചെയ്യാണ്? കർത്താവ് പറയാണ്, നീ നിന്നെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായത് കൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീതിമാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കാൻ അവൻ ജീവിക്കും. നീയും നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നോക്ക്, പല സാഹചര്യങ്ങളാണ്. സമയം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദുഷ്ടനോട് അവൻ്റെ ദുഷ്ടതയെ ഓർപ്പിച്ചിട്ട്, അവിടെ താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ ഉണ്ട്, അവിടെ ദുഷ്ടനെ ഓർപ്പിച്ചിട്ട് നീ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പൊ പ്രവാചകന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താ? ദുഷ്ടൻ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, പ്രവാചകന്റെ പ്രധാനപ്പെട്ട ചുമതല പാസ്പോർട്ടിന്റെ നമ്പർ പറയുകയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ വായിച്ചല്ലോ യിരെമ്യാവിന്റെ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്ന പ്രവാചകൻ. പ്രവാചകന്റെ ചുമതല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണ്, ആരാണ് പ്രവാചകൻ? എന്തോ എമിഗ്രേഷന് നിന്നപ്പം അയാളോട് നിന്റെ പേരെന്താന്ന് പറഞ്ഞ ആളാ പ്രവാചകൻ. അതൊന്നും വലിയ ആനക്കാരിയൊന്നുമല്ല, അതല്ല പ്രവചനം. വിളിരിക്കുന്ന ആളുടെ പേരെന്താ, വിളിരിക്കുന്ന ആളുടെ വണ്ടിയുടെ നമ്പർ എന്തുവാ, ഇത് പറയുന്നതല്ല പ്രവചനം. പ്രവചനം എന്താണ്? ദുഷ്ടനോട്, ദുഷ്ടത ചെയ്യുന്നവനോട് നിന്റെ ദുഷ്ടതയിൽ നീ മരിക്കും എന്ന് പറയുന്നതാണ് പ്രവചനം. നീതിമാനോട് നിന്റെ നീതി വിട്ടു പോകരുത് എന്ന് ഓർപ്പിക്കുന്നതാണ് പ്രവചനം. നിങ്ങൾ മനസ്സിലായി? അതിവിടെ പറയുക, കൃത്യമായിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പേര് പറയുക, പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അത് ദീസ് ആർ നോട്ട്, ഇതൊന്നും ഒരു വേദപുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റമല്ല. ചിലർ പറയുന്നത് വളരെ വെയ്ഗായിട്ട്, ടി വി ജോഷുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഫോൾസ് പ്രോഫറ്റാ അയാൾ. മലേഷ്യയുടെ വിമാനം പോകുന്നൊക്കെ അയാൾ കണ്ടെന്നാ പറയുന്നത്. നമ്മൾ നേരത്തെ പറയത്തില്ല, അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞായിരുന്നു. അത് എവിടാന്നുള്ളത് പുള്ളി പറഞ്ഞില്ല, പോകുന്നത് പുള്ളി ദർശനത്തിൽ, സ്വപ്നത്തിൽ കണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, സംബഡി ബിഗ് ഈസ് ഡൈയിങ് സംവെയർ ഐ സി. വേദവസത്തിലെ പ്രവചനം അങ്ങനെ വല്ലതുമാണോ? വേദവസത്തിലെ പ്രവചനം സംബഡി സംവെയർ എന്ന് വല്ലതുമാണോ? അല്ല. വേദവസത്തിലെ പ്രവചനം എന്തുവാണ്? യെശയ്യാവ് ചെന്നിട്ട് പറയാണ്, ഹിസ്കിയാവിനോട് പറയാണ്, നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. വേദപുസ്തകത്തിലെ പ്രവചനം എന്ന് പറയുന്നത് സംബഡി സംവെയർ എന്ന് പറയുന്നതല്ല. വേദപുസ്തകത്തിലെ പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ കാണുന്നു എവിടെയോ നിന്റെ ജീവിതത്തിൻ്റെ ഏതോ മണ്ഡലത്തിൽ. ഒരു കുറച്ച് മണ്ഡലമുണ്ട്, എന്തോ മണ്ഡലമാണ്. ഞാനിതൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് പോകാതിരിക്കാനാണ് അപ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാതെ ഇവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, എനിക്കെന്തോ ദേഷ്യം അവരോട്. പ്രവചനം എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. പ്രവചനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് അവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പോയി പറയുന്നതാണ്. അല്ലാതെ പാസ്പോർട്ട് നമ്പർ പറയുന്നതും പേര് പറയുന്നതും ഒന്നും അല്ല പ്രവചനം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ നിങ്ങൾ ഓടിച്ചു വിടണം, അത് മനസ്സിലാക്കണം. അവരെ വീട്ടിൽ വലിച്ച് കയറ്റരുത്. അച്ചട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല അച്ചട്ടനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പ്രവചിക്കുന്ന നോക്കിയ അച്ചട്ടായിരിക്കും, പക്ഷേ വീട്ടിൽ കയറ്റുന്ന സൂക്ഷിച്ചു വേണം. ഇടയ്ക്ക് ഇത് പറയുന്നതിൻ്റെ കാരണം ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവ വചനത്തിന് വിരുദ്ധമായ നിലയിലും ദൈവികമല്ലാത്ത പ്രവാചകന്മാരും പ്രസംഗകരും ഈ അന്ത്യകാലത്ത് ഇതിൻ്റെ ഇത് ഒത്തിരി വർദ്ധിച്ചു വരും. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ഉൾക്കൊള്ളാതെ അത് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണോന്നുള്ളത് നിങ്ങൾ ശോധന ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ശോധനയും ഇല്ലാതെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ സ്വീകരിക്കരുത്. പ്രവചന ശുശ്രൂഷ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, പ്രവചിക്കുന്നുണ്ട്, പക്ഷെ എന്നെ ആരും വീട്ടിലൊന്നും വിളിച്ചോണ്ട് പോകണ്ട. എനിക്ക് ആരോടെങ്കിലും പ്രവചിക്കണമെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞോളാം. ദൂതമുണ്ടോ ബ്രദറെ എന്ന് എന്നോട് ചോദിക്കണ്ട, ദൂതമുണ്ടോ അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം. ദൂതമുണ്ടോ അങ്ങോട്ട് ആരും ചോദിച്ചു, ഒരു പ്രവാചകന്റെ അടുത്ത് പോയി ദൂതമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൂതമുണ്ടെങ്കിൽ പ്രവാചകൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളും, അതാദ്യം മനസ്സിലാക്കുക. അതൊരിക്കലും വെയ്ഗായിട്ടുള്ള ഏതോ എവിടെ എങ്ങും തൊടാതുള്ള പ്രവചനമൊന്നുമല്ല. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ മനസ്സിലാക്കുന്നതോ നിങ്ങളുടെ പ്രതിസന്ധികളെ ഓർപ്പിക്കുന്നതോ നിങ്ങളുടെ നീതി വിട്ടു പോകാനുള്ള സാധ്യതയെക്കുറിച്ചോ അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. അല്ലാതെ 2015 നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു പറയുന്നൊന്നുമല്ല. എന്തോന്ന് നന്മയാന്നൂടെ പറ. ഇതൊക്കെ കേട്ടിട്ട് ആ പോട്ടെ, നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സമയം പോവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ പറയുകയാണ്, സ്വപ്നം കാണുന്നവൻ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനമുള്ളവൻ വചനം സംസാരിക്കട്ടെ. പ്രവചനമാണ് ആവശ്യം, പ്രവചനം, അല്ലാതെ സ്വപ്നമല്ല. പ്രവചനം എന്തു തന്നെയാണ്, വചനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വചനം അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ യഹസ്കേലിനോട് കർത്താവ് സംസാരിക്കുന്ന കാര്യം കർത്താവ് പറയാണ്, നീ എൻ്റെ വചനങ്ങളെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം, അല്ലാതെ വേറെ ഒന്നുമല്ല. നീ എൻ്റെ വചനത്തെ പ്രസ്താവിക്കുക. എന്താണ്, പല അവസ്ഥകളാണ്. ദുഷ്ടനോട് നിന്റെ ദുഷ്ടത ദുർമാർഗം വിട്ടുതിരിയുന്നില്ലെങ്കിൽ, അതായത് ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കണം. അതാണ് ഒന്നാമത്തെ അവസ്ഥ, ദുഷ്ടൻ്റെ ദുഷ്ടതയെ ഓർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നീ ഓർപ്പിച്ച് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. ദുഷ്ടൻ എന്താണെങ്കിലും അവൻ്റെ അകൃത്യത്തിൽ മരിക്കും, അതവനെ ഓർപ്പിച്ചാലും ഓർപ്പിച്ചില്ലെങ്കിലും മരിക്കും. അവൻ മരിക്കുന്നത് പ്രവചനം കേട്ടതുകൊണ്ടോ കേൾക്കാത്തതുകൊണ്ടോ അല്ല, പക്ഷേ ദുഷ്ടനെ ഓർപ്പിക്കാൻ ദൈവം പറഞ്ഞു വിടുമ്പോൾ അവൻ മനംതിരിയുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും, അവനെ രക്ഷിക്കും. ആരും മരിക്കാനല്ല ഒരു പ്രവാചകൻ പറയുന്നത്, എന്തിനാണ്, മനംതിരിയാൻ വേണ്ടിയാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല, പാപികളുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ദൈവം ആരെയും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പ്രവാചകൻ വന്ന് പറയുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് വേർതിരിയുകയാണ് ആവശ്യം. നീതിമാനെയാണെങ്കിൽ, എന്നാൽ ദുഷ്ടനെ നീ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം, ഞാനൊരിക്കലും മാൾവ എക്സ്പ്രസ്സിൽ 2000 പഞ്ചാബിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് സംസാരിച്ച് കർത്താവ് എന്നോട് പറഞ്ഞു, നീ മനുഷ്യപുത്ര, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് സംസാരിക്കണമെന്നുള്ള വചനം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബിലൂടെ യാത്ര ചെയ്യാം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കർത്താവിനോട് ഞാൻ പറഞ്ഞു, എന്തിനാ ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് മൈ കമാൻഡ്മെന്റ്. അവൻ എന്നോട് പറയാൻ പറഞ്ഞാൽ പറയുക എന്നുള്ളതാണ്. എനിക്ക് ചോദ്യം തിരിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. രണ്ട്, കർത്താവ് പറഞ്ഞു, നീ പറയുമ്പോൾ അവൻ പിന്മാറിയാൽ, അവൻ അംഗീകരിക്കുന്നുവെങ്കിൽ അവൻ്റെ പ്രാണനെ അവൻ രക്ഷിക്കുന്നു, നീ അവന് രക്ഷാകാരണമായി തീരുകയാണ്. ഞാൻ രക്ഷിതാവല്ല, രക്ഷാകാരണമായി തീരുകയാണ് അല്ലേ. എന്നാൽ നീ പറഞ്ഞിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നീ അവൻ്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. കാരണം നിത്യതയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്, ഞാൻ പറഞ്ഞില്ല, ഏത് കുറ്റവാളിയെയും ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവൻ്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കണം. എന്താണെങ്കിലും നീ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവൻ അക്സെപ്റ്റ് ചെയ്താൽ നീ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അവിടെ നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നോഹ അവൻ്റെ തലമുറയെ ന്യായം വിധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അവൻ്റെ വചനം കൊണ്ട് അല്ലേ ന്യായം വിധിച്ചു. ആരും രക്ഷിക്കപ്പെടില്ല, പക്ഷേ അവൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. ഹി വാസ് ഓൾവേസ് പ്രീച്ചിങ്. നോവ അവൻ്റെ സഹോദരന്മാരെക്കുറിച്ച് കൺസേൺഡായിരുന്നു. നോഹ അവൻ്റെ സഹോദരന്മാരെക്കുറിച്ച് കൺസേൺഡായിരുന്നു. ഞാൻ ഇതിനകത്ത് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നോഹയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നോഹ എന്തിനു വേണ്ടിയാണ്, നോഹയോട് ദൈവം ഒരിക്കലും പ്രസംഗിക്കാൻ പറഞ്ഞില്ല, അതതിൻ്റെ ഏറ്റവും വലിയ തമാശ. നോഹയോട് ദൈവം എന്ത് ചെയ്തില്ല? പ്രസംഗിക്കാൻ പറഞ്ഞില്ലെന്നേ. പക്ഷേ അവിടെ നോഹയോട് കർത്താവ് ഇടപെടുന്ന ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവരോട് പ്രസംഗിക്കണമെന്നല്ല, അവരോട് പ്രത്യേകത അവൻ്റെ തലമുറയെ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ, അതിൻ്റെ 18-ാം വാക്യം, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. അതായത് കർത്താവ് അവനോട് പറഞ്ഞില്ല എന്ത് ചെയ്യണം, നീ എല്ലാവരോടും പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ നോഹ പ്രസംഗിച്ചു. എന്തുകൊണ്ടാ? നോഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കാൻ നിനക്ക് കരുണ തോന്നി, സ്തോത്രം എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ല. കർത്താവേ, എൻ്റെ ഈ സഹോദരങ്ങൾ, അവരെ കൂടെ കേട്ടത്തില്ലേ, നീ അവരോട് കേറട്ടെ. കർത്താവ് പറഞ്ഞു, നീ അവർ കേറുന്നെങ്കിൽ കേറട്ടെ. നോഹ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചു. നോഹ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു പക്ഷേ നൂറ്റാണ്ടുകൾ, നമുക്ക് കറക്റ്റ് സമയം ഒഴിയത്തില്ല, പക്ഷേ നൂറ്റാണ്ടുകൾ അവൻ പ്രസംഗിച്ചു കാണും. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, കയറിയില്ല. നോഹ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചു. എന്നാൽ ന്യായവിധിയുടെ അന്ത്യ ദിവസം വന്നപ്പോൾ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. നോഹയല്ല അടച്ചത്, ആരടച്ചത്? ദൈവം അടച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ സഹോദരന്മാരെക്കുറിച്ച്, അവൻ്റെ ദേശത്തെക്കുറിച്ച്, അവൻ്റെ ചാർച്ചക്കാരെക്കുറിച്ച്, അവൻ്റെ ബന്ധുക്കളെക്കുറിച്ച്, അവൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ച് അവന് ഭയങ്കര ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അവൻ സ്വാർത്ഥനല്ലായിരുന്നു. നമ്മൾ സ്വാർത്ഥന്മാരാകാൻ പാടില്ല. ഒരാൾ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ സ്വാർത്ഥനല്ലെന്നാ. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ സ്വാർത്ഥനാണെന്നാ. നമ്മളെയൊക്കെ ചിന്തനെന്നറിയാമോ? ആ ബ്രദർ, നമുക്കിപ്പോൾ എല്ലാവരുടെയും കാര്യം വല്ലതും നോക്കാൻ പറ്റുമോ? നമ്മളെ കർത്താവ് വിളിച്ചു, കർത്താവിൻ്റെ കരുണ കൊണ്ട് നമ്മളിപ്പോൾ ഇതിനകത്താണ്, നമുക്ക് വല്ല വിധേനെ അങ്ങ് പോകണം. സ്വാർത്ഥതയാണത്. എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ല, എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ ആഗ്രഹം. ബാബുചെറിയാൻ പാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുണ്ടല്ലോ, ലിമിറ്റഡ് സ്റ്റോപ്പ്. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് സ്റ്റോപ്പിലേ നിർത്തത്തുള്ളൂ. പക്ഷേ ചില ഡ്രൈവർമാരുണ്ട് പാവങ്ങൾ, നമ്മൾ എവിടെ ചെന്ന് നിന്നാലും കൈ കാണിച്ചാൽ ചിലപ്പോൾ അങ്ങ് നിർത്തും. അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പില്ലാത്തടത്ത് നിന്ന ഒരുത്തൻ കൈ ഇങ്ങനെ കാണിച്ച് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഉപയോഗിച്ചവരെ നിർത്തി. ഇയാൾ അകത്ത് കയറി. അകത്ത് കയറിയാൽ പിന്നെ ഇവൻ്റെ ചിന്ത, ഇനി ഇതെങ്ങ് നിർത്തലെന്നാണ്. നമ്മളെല്ലാം പ്രശ്നം അതാ. അകത്ത് കയറിയാൽ പിന്നെ ഇവൻ്റെ ചിന്ത എന്നറിയാമോ? ഇനി ഇതെങ്ങും നിർത്തരുതെന്നാണ്. അങ്ങനെ പോയപ്പോൾ ഇയാൾ കരുണയുള്ള ഡ്രൈവർ ആയതുകൊണ്ട് ഇയാൾ പലയിടത്തും നിർത്തി ആളെ കയറ്റി. ഉടനെ ഇവൻ്റെ ഒരു വർത്തമാനം, ലിമിറ്റഡ് സ്റ്റോപ്പാന്നാ പറയുന്നേ, എവിടെയൊക്കെയാണ് നിർത്തുന്നേ, നീ എവിടാടാ നിന്നത്, സ്റ്റോപ്പില്ലാത്തടത്ത് നിന്നെയൊക്കെ കയറ്റി അകത്ത് കയറിയിട്ട് ഇപ്പം നിനക്ക് വേറൊരാൾ കയറുന്ന അസൂയാണ്, എന്തോ ഇത്. ഹാലലൂയ്യ. നമ്മുടെ ജീവിതത്തിൽ ഒരു കണ്ണിനും ദയയില്ലാതെ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മളെ കരുണ തോന്നി കർത്താവ് വീണ്ടെടുത്തെങ്കിൽ ഈ നിൽക്കുന്ന മുഴുവൻ പേരെ അകത്ത് കയറ്റാൻ നോക്ക്. അതാണ് ആത്മീയത, അതാണ് സ്വാർത്ഥതയില്ലാത്ത ജീവിതം. നിന്റെ സഹോദരന് വേണ്ടി ജീവിക്കാൻ നോക്ക്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് അവൻ്റെ വചനത്തെ കൊടുക്കാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നു. ഇസ്രായേൽ ഗ്രഹം, ആ ഗ്രഹത്തോട് സംസാരിപ്പാൻ, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിക്കാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ അതിൻ്റെ 33-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ജനം തിരഞ്ഞെടുക്കുന്നവരായ ഒരു കാവൽ തിരഞ്ഞെടുക്കുന്ന ഒരു കാവൽക്കാരനെ കുറിച്ചാണ് 33-ാം അധ്യായം വായിക്കുമ്പോൾ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ. ഇതാര് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്? ജനങ്ങൾ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. അതിനൊരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. ജനം ഒരു കാവൽക്കാരനെ തിരഞ്ഞെടുക്കണമെങ്കിൽ തീർച്ചയായും എന്താണ്, അവർക്ക് ചില പ്രതീക്ഷകളുള്ളവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാവൽക്കാരനാക്കി വെക്കത്തുള്ളൂ. ഇത് അതിന് കുറ്റം പറയുകയല്ല, കർത്താവ് പറയുന്നില്ല. ഞാൻ ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണൻ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്നു അവരുടെ ഇടയിൽ ഒരുത്തനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവൻ്റെ രക്തം കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഒന്ന്, ജനത്തിൻ്റെ കാവൽക്കാരൻ്റെ പ്രത്യേകത അവൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്. അവൻ വാൾ കണ്ടില്ലെങ്കിൽ അവൻ ഒരു കാവൽക്കാരൻ വാൾ വരുന്നത് കാണണമെന്ന് ഇത്ര വലിയ, അവൻ ജാഗ്രതയുള്ളവനാണെങ്കിൽ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൻ ജാഗ്രത ഇല്ലാത്തവനാണെങ്കിൽ ഒരു പക്ഷേ വാൾ വരുന്നത് കണ്ടില്ലെന്നിരിക്കും. മതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും അവർക്ക് കാവൽക്കാരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവമാക്കി വെക്കുന്ന കാവൽക്കാരൻ അങ്ങനെയല്ല. ജനങ്ങളാക്കി വെക്കുന്ന കാവൽക്കാരെ നമുക്ക് വേണ്ടത്ര വിശ്വസിക്കാൻ ഒരു പക്ഷേ പറ്റിയില്ലെന്നിരിക്കും. യെശയ്യാവിന്റെ പ്രവചനത്തില് അതിൻ്റെ 56-ാമത്തെ അധ്യായം, അത് 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ കാവൽക്കാർ, ഇസ്രായേൽ ആക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരെ, ഫോൾസ് വാച്ച്മെൻ, അവരെ കുറിച്ച് പറഞ്ഞ, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം നോട്ട് ബ്ലെയിമിങ് ബട്ട് മെനി ടൈംസ് ഐ ഫീൽ ഇപ്പോഴ് ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാവൽക്കാരിൽ പലരും, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്നറിയാമോ, അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ, അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു. ഇന്ന് പലരും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് TVയിലും ക്രൂസൈഡിലും നടക്കുന്ന പല ആളുകളും വേണ്ട പോലെ കാവൽ ചെയ്യുന്ന ആളുകളല്ല. ദൈവത്തിൻ്റെ വചനം പറ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാവൽ കളിക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാവൽ കളിക്കുന്നവര് പറയുന്നത് ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കൈയൊക്കെ ഇങ്ങനെ വീശി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ശരിക്കും ഞാൻ അവരുടെ പ്രത്യേകത എന്നത്, അവർ കുരുടന്മാർ. കാര്യം അവർ വാള് വരുന്നത് കാണുന്നില്ല. ഇവരൊറ്റ ഒരാളെങ്കിലും നിങ്ങളോട് നിന്റെ പാപത്തിൽ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു പറയത്തില്ല. കാര്യം അവര് വാള് വരുന്നതല്ല അവർക്ക് വിഷയം. ഞാൻ ചിലപ്പം ഈ ക്രൂസൈഡ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ വന്ന്, നിങ്ങളെല്ലാം ക്രൂസൈഡൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്ന, കാണുകയും പോവുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ. ക്രൂസൈഡ് കഴിയുമ്പോൾ ഈ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ, എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്, രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. എന്താ പറയുന്നത്? രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. നടു വയറ്റ് വേദനയുള്ളവർ വലത്തോട്ട് നിന്നാട്ടെ, ചെവി വേദനയുള്ളവർ ഇടത്തോട്ട് നിന്നാട്ടെ, നടുവേദനയുള്ളവർ നടുക്കോട്ട് നിന്നാട്ടെ, രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, വേദപുസ്തകത്തിൽ യേശുവോ ശിഷ്യന്മാരോ ആരെങ്കിലും യോഗത്തിന് ശേഷം രോഗികളെ വിളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ചോദിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്ക്. യേശു രോഗികളെ സൗഖ്യമാക്കി, പക്ഷെ ഒരിക്കലെങ്കിലും യേശു പറഞ്ഞോ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? പ്രസംഗം എന്ന് പറയുന്നത് രോഗികളായവരെ മുന്നോട്ട് കൊണ്ടുവരാനല്ല, പ്രസംഗം പാപികളായവരെ മുന്നോട്ട് കൊണ്ടുവരാനാ. പത്രോസ് പ്രസംഗിച്ചപ്പം 3000 പേര് സ്നാനമേറ്റു. 3000 പേര് സ്നാനമേറ്റെങ്കിൽ ഒരു 10,000 പേരെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ സഹോദരങ്ങളെ. ഈ 10,000 പേരിൽ രോഗികളാരും ഇല്ലാഞ്ഞിട്ടാണോ പാവം പത്രോസ്? പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും പേരുണ്ടായിട്ട് രോഗികളില്ലായിരുന്നു. ഞാൻ യാക്കോബ് എന്ന് പറയുന്ന ഒരാളെ അവിടെ കാണുന്നു, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റുവേദന നടക്കൂ എന്നൊന്നും പറഞ്ഞില്ലല്ലോ പത്രോസ്. ജോൺ, ആരാണ് ജോൺ, ആരാണ് ജോൺ, ജോൺ മുന്നോട്ട് വന്നാട്ടെ എന്നെല്ലാം പറഞ്ഞു. വേറെ പണിയൊന്നുമില്ലയോ? വിളിച്ചത് ആരെയാണ്? പാപികൾ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക്, വേദപുസ്തകത്തിന്റെ പാറ്റേൺ അനുസരിച്ച് പോകുന്നവരെ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാവൂ. രോഗികളായവർ മുന്നോട്ട് വരാട്ടെന്ന് വരട്ടെന്ന് പറയുന്നതിന്റെ കാര്യം എന്നറിയാമോ? എന്റെ മീറ്റിങ്ങിന് കുറെ ഏറെ പേര് മുന്നോട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? രോഗികളായവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരും, ആരാ രോഗികളല്ലാത്തവര്? എന്നാൽ പാപികളായവർ മുന്നോട്ട് വരുന്നു പറഞ്ഞാൽ ആരാ വരുന്നത്? വ്യഭിചാരികളായ ആളുകൾ മുന്നോട്ട് വന്ന് മുട്ടുമുടക്കിക്കാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വരും? കള്ളുകുടിയന്മാരെ മുന്നോട്ട് വാ, മുട്ടുമുടക്ക് എന്ന് പറഞ്ഞാലും വരുമോ? അപ്പം മീറ്റിംഗ് അത്ര വലിയ സക്സസ് ആകത്തില്ല. മീറ്റിംഗ് സക്സസ് ആകണമെങ്കിൽ ആരെ വിളിക്കണം? രോഗികളെ, അത്രയേ ഉള്ളൂ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, വേദപുസ്തകം അറിയാൻ വയ്യാത്തവർ, ദൈവവചനം അറിയാത്തവർ. കാര്യം ദൈവവചനം അവർ ഭക്ഷിച്ചിട്ടില്ല. യഹെസ്കേൽ അങ്ങനെയല്ല. യഹെസ്കേൽ കാവൽ തുടങ്ങുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു? വചനം ഭക്ഷിച്ചു. അവന്റെ ഉള്ളിലേക്ക് അവൻ വചനം, അവൻ ചുരുള് തിന്നു. പ്രിയമുള്ളവരെ, ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പരിജ്ഞാനം വേണം. എന്ത് പരിജ്ഞാനം? ലോക പരിജ്ഞാനമല്ല, വചന പരിജ്ഞാനം വേണം. ഹല്ലേലൂയ. വചനം ഭക്ഷിക്കുകയാണ്. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ. ഒറ്റ ഒരുത്തൻ പാപത്തിനെതിരെ കുരയ്ക്കത്തില്ല. ഈ പ്രസംഗിക്കുന്ന ഒറ്റ ഒരുത്തനും പാപത്തിനെതിരെ സംസാരിക്കത്തില്ല. അതങ്ങനെ സംസാരിക്കുന്നത് തിരിച്ച ഇങ്ങോട്ടായി പോവല്ലോ, ബൂമറാങ് പോലെ തിരിച്ചടിക്കും. വിശുദ്ധ ജീവിതം ജീവിച്ചിട്ട് വേണ്ട വിശുദ്ധിയെ കുറിച്ച് പറയാൻ. ഊമ നായ്ക്കൾ, അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ടു കിടന്നുടങ്ങുന്നു. ജനങ്ങളല്ല അവരുടെ വിഷയം, അവരുടെ സ്വന്തം വയറും സ്വന്തം കാര്യങ്ങളും സ്വന്തം ജീവിതവുമാണ്. സ്വാർത്ഥരായ ആളുകൾ, ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ. കാശ് പിടിക്കാൻ ഇവനൊക്കെ നേരമുള്ളല്ലോ. ഏത് പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാലും അവസാനം, ആഫ്രിക്കയിലാണെങ്കിൽ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ ഇതിനകത്ത് അക്കൗണ്ട്, നമ്മളാണ് അക്കൗണ്ട് നമ്പറാണ് പറയുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എന്തുവാ എയർടെൽ മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെ പൈസ അയക്കാം. എന്തെല്ലാം പൈസ പിരിവല്ലാത്ത ഒരു പരിപാടിയില്ല. ഒരു ഹിന്ദു ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരാൾ ഹിന്ദു, ഒരാൾ എന്നോടല്ല, ഒരു എൻ്റെ ഒരു സുഹൃത്തിനോട്, നമ്മളെ ഒരു ഒരാളോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞങ്ങളുടെ ആൾക്കാരും മീറ്റിംഗ് നടത്തുന്നു, ഞങ്ങളുടെ ആൾക്കാരും ടി വിയിലുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ യോഗ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാശ് ചോദിക്കുന്നില്ലല്ലോ. നിങ്ങളെ ഏത് ഉപദേശിക ടി വി കയറിയാലും ഉടനെ തന്നെ എന്താണ്? കാശി ചോദിക്കാനുള്ളത്. നാണം കെട്ടുപോയി. അവരെല്ലാവരും എന്താണ്? അവർ, ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താൻ താൻ്റെ വഴിക്കും ഓരോരുത്തൻ താൻ താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. സ്വന്തം ലാഭം നോക്കി നടക്കുന്നവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും കേമത്തിൽ തന്നെ എന്നവർ പറയുന്നു. ഭയങ്കര ലക്ഷോറിയസ് ആയിട്ടുള്ള ലിവിങ്. കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ഞാൻ എതിരൊന്നുമല്ല, ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ കാശുണ്ടാക്കി, സമ്പാദ്യങ്ങളുണ്ടാക്കി, ലാഭമുണ്ടാക്കി, വീഞ്ഞു കുടിച്ച് മതിച്ച് നടക്കുന്ന, എന്നിട്ട് ഇവിടെ വന്ന് ശുശ്രൂഷം ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം, ഫോൾസ് വാച്ച്മാൻ. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന കാവൽക്കാരൻ, അവനെ നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്ന അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 33-ൻ്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ്, എൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ നീ അവരെ ഓർമ്മപ്പെടുത്തണം. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവനാകപ്പാടെ ദൈവവുമായിട്ടേ ബന്ധമുള്ളൂ. അവന് സ്വന്തം കാര്യങ്ങളില്ല, അവന് സ്വന്തം സുഖങ്ങളില്ല, അവൻ കുരുടനല്ല, അവൻ തെറ്റിനെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളാതെ വണ്ണം അവനെ പ്രബോധിപ്പിക്കാതെ. അപ്പോൾ എന്താണ് താഴോട്ടുള്ള ഭാഗങ്ങൾ, ഞാൻ സമയക്കുറവുകൊണ്ടാണ്. എന്നാൽ ദൈവം ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാവൽക്കാരനെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാവൽക്കാരനെ ആക്കി വെച്ചിരിക്കുന്നത് എങ്ങനെങ്കിലും മനുഷ്യനെ നശിപ്പിക്കാനല്ല. 11-ാമത്തെ വാക്യം വായിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നാൽ ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുന്ന തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്കിഷ്ടമുള്ളത്, യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടുതിരിവിൻ, ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നവരോട് പറയുക. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാരോട്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല, ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ അവൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയുമില്ല, നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവനത് നീതിയാൽ ജീവിക്കാൻ കഴിയുകയില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ നീതി പ്രവർത്തികളൊന്നും അവന് കണക്കിടുകയില്ല, അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. എന്നാൽ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തൻ്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപകരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേടൊന്നും ചെയ്യാതെ ജീവന ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം ആരും നശിച്ചു പോകണമെന്നല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ജീവിക്കണമെന്നാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ യഥാർത്ഥ പൈതലാണെങ്കിൽ നിങ്ങളുടെയും ആഗ്രഹം എല്ലാവരും ജീവിക്കണമെന്നാണ്. അല്ലാതെ ആരും നശിച്ചു പോകണം നമ്മൾ ആഗ്രഹിക്കുകയില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണമെന്നല്ല, കർത്താവ് പറയാണ്, നീ ജീവിക്കുക മാത്രമല്ല ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു വ്യക്തിയുടെ കാര്യമല്ല, ഇവിടെയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ദൈവം കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം ദൈവം കാവൽക്കാരാക്കിയിരിക്കുകയാണ്. എന്തിനാണ്? ദുഷ്ടനോട് ചെന്ന് പറയണം. ദുഷ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയി എടാ ദുഷ്ടാന്ന് വിളിച്ചിട്ട് പറയാനൊന്നുമല്ല, എന്താണ്, അവരോട് സ്നേഹത്തോടെ നീ പറഞ്ഞ് മനസ്സിലാക്ക്, കുഞ്ഞെ, മോനെ, മക്കളെ, ചേച്ചി, ചേട്ടാ, എന്തോ ആയിക്കോട്ടെ, സ്നേഹത്തോടെ. കാര്യം എന്താ? അവനെ ആദ്യം സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിച്ചിട്ട് വേണം പറയാൻ. നമുക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് സുവിശേഷം പറയാന്ന് പറയുന്നത്, നമ്മളെ എന്തോ ഒരു കടമ നിർവഹിക്കുന്നത് പോലെ സുവിശേഷം പറയുന്ന ആളുകളുണ്ട്. ഒരു വ്യക്തി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഞാൻ അടുത്ത സമയത്ത് വായിച്ച ജയിലിലടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ചാപ്ലൈൻ അവിടെ ചെന്നിട്ട് അയാളോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞു, അയാൾ കേട്ടില്ല. എന്നാൽ ആ സഭയിലെ ഒരു സാധാരണ വിശ്വാസി അവിടെ ചെന്ന് ഇയാളോട് സുവിശേഷം പറഞ്ഞു, അയാൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു. ഉടനെ ചാപ്ലൻ ചോദിച്ചു, നീ എന്താ മാജിക്കാണ് ചെയ്തത്? ഞാൻ അയാളോട് എത്രയും നേരം സുവിശേഷം പറഞ്ഞിട്ട് ആരും അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല. ചാപ്ലൈൻ എങ്ങനെയെന്നറിയാമോ? ചാപ്ലൈൻ ചെന്നിട്ട് പറഞ്ഞു, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. നീ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നീ ഓർക്കണം. ഇന്ന് നിനക്ക് അനുദപിക്കാനുള്ള ഒരു സന്ദർഭം കർത്താവ് തരികയാണ്. നീ അനുദപിച്ചില്ലെങ്കിൽ നീ നശിക്കാൻ പോകുകയാണ്, മരിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു. സത്യമല്ലേ പറഞ്ഞത്? കള്ളം പറഞ്ഞോ? ഇല്ല, കള്ളമല്ല സത്യം പറഞ്ഞത്. മറ്റേ ആൾ ചെന്നിട്ട് നേരെ അവൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് കയ്യേലിഞ്ഞ് പിടിച്ചു. പറഞ്ഞു, സഹോദര, ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മളെപ്പോലെ പാപികളായ ആളുകൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം നരകത്തിൽ പോയനല്ലേ? പക്ഷേ കർത്താവിൻ്റെ സ്നേഹം നോക്ക്, നമ്മളാരും നരകത്തിൽ പോകാൻ, നമ്മളാ പറഞ്ഞത് മുഴുവൻ എന്താ പറഞ്ഞത്? നമ്മൾ നമ്മളെപ്പോലുള്ള പാപികൾ, നീ പാപി എന്നല്ല പറഞ്ഞത്, നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുഷ്ടനോട് ചെന്ന് ദുഷ്ട എന്ന് പറയാനല്ല, സ്നേഹിക്കണം. ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കാര്യം അവരെ സ്നേഹിക്കണം. ഒരാളെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹത്തിൻ്റെ പ്രതിഫലനം. അവരെ മടക്കിക്കൊണ്ടുവരണം. വിശ്വാസികളെയും അവിശ്വാസികളെയും മടക്കിക്കൊണ്ടുവരണം. വിശ്വാസികളെയും മടക്കിക്കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞു തലമുറയെ, നമ്മുടെ തലമുറയൊക്കെ നമ്മൾ തിരികെ കൊണ്ടുവരണം. കാര്യം വല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവർ നഷ്ടപ്പെട്ടു പോകരുത്, അവരെ മടക്കിക്കൊണ്ടുവരണം. മടക്കിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? സ്നേഹം. യു നീഡ് ടു ലവ് ദം. സ്നേഹത്തോടുകൂടി അവരോട് ഇടപെട്ട് അവരെ തിരികെ കൊണ്ടുവരണം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാര്യം നമ്മൾ സഭയുടെ കാവൽക്കാരാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. സഭയിൽ തെറ്റിപ്പോയവരെ നമ്മൾ മടക്കിക്കൊണ്ടുവരണം. സഭയിലേക്ക്, നമ്മൾ സഭയുടെ കാവൽക്കാരെന്ന് പറയുമ്പോൾ സഭയിലേക്ക് ലോകം കടക്കാതെയും നമ്മൾ നോക്കണം. അത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇന്ന് സഭയ്ക്ക്, നെഹമ്യാവിൻ്റെ കാലയളവിലെ, ഞാൻ യഥാസ്ഥാപനം എന്ന പേരിൽ ഒരു മെസ്സേജ്, 14 മണിക്കൂറുള്ള ഒരു മെസ്സേജാണ്, അത് എൻ്റെ വെബ്സൈറ്റിലുണ്ട്. യഥാസ്ഥാപനം നെഹമ്യാവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. സഭയുടെ മതിൽ ഇന്ന് എവിടാണെന്ന് പോലും നമുക്കറിയില്ല. സഭയ്ക്ക് മതിലില്ലാതായി പോകുന്നു. മതിലിൻ്റെ പ്രത്യേകത എന്താ? മതിൽ എന്ന് പറയുന്നത് ഒരു വേർപാടിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം, ഇന്ന് വേർപാടെന്ന് പറഞ്ഞാൽ എന്നാന്ന് നമുക്കറിയില്ല. നമുക്കങ്ങനൊരു വാക്ക് തന്നെ, പണ്ടത്തെ ഏറ്റവും വലിയ വാക്കായിരുന്നു വിശുദ്ധിയും വേർപാടും. ഇന്ന് പക്ഷേ നമ്മുടെ സഭകളിലൊന്നും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഒരാൾ പോലും അങ്ങനെ പറയുന്നത് പോലും കേൾക്കുന്നില്ല. വേർപാടെന്ന് പറഞ്ഞാൽ ഒരു വേർപാടെന്നുള്ള വാക്ക് തന്നെ നമ്മളങ്ങ് വിട്ടു കളഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ആ വാക്ക്? ഇല്ല. വേർപാടെന്ന് പറഞ്ഞൊരു വാക്ക് പോലും നമുക്കില്ല. പണ്ട് നമ്മളെ പറഞ്ഞിരുന്ന നമ്മൾ വേർപെട്ട ആൾക്കാരാണെന്നൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെ വേർപെട്ട ആളുകളൊന്നുമല്ല. നമുക്കൊരു വേർപാടും ഇല്ല. സഭയും ലോകവും തമ്മിൽ മതിൽ കെട്ടി വേർതിരിക്കുന്നതാണ് വേർപാട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സഭയും ലോകവും തമ്മിൽ മതിൽ കെട്ടി വേർതിരിക്കണം. പക്ഷേ മതിലെവിടെയാ? ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് പറയാനൊരാളില്ല. അതുപോലെ തന്നെ അതിപ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുമാകാം ശരിയുമാകാം എന്നാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ പൊതുവെ പറയുന്ന കാര്യം അതാണ്. അതിപ്പോൾ ചിലപ്പോൾ തെറ്റുമാകാം ശരിയുമാകാം. ഇതിപ്പോൾ ബ്രദറെ നമുക്കിപ്പോൾ അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാൻ പറ്റുമോ? തെറ്റ്, അത് തെറ്റ് എന്ന് പറയുന്ന ആളുകൾ ഇല്ലാതെ വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് റോങ്. നമ്മുടെ പഴയ പിതാക്കന്മാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ എണീറ്റു എന്ന് പറയും. ദാറ്റ് ഈസ് റോങ്, അത് തെറ്റ്. ഇന്ന് അങ്ങനെ പറയാനുള്ള ആളുകളില്ല, പറയുന്നില്ല. പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ആളുകളുടെ ഇഷ്ടം നോക്കി പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന കാര്യം തെറ്റാണ് എന്ന് പറയാൻ നമുക്കൊരു കാര്യം മതിലില്ല. എവിടെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത്? എവിടം വരെ പോകാൻ പറ്റും? എവിടം വരെ? ഓരോരോ കാര്യം ചോദിച്ച് ഓരോ കാലം കഴിയുമോറും അത് തെറ്റാണോ ഇത് തെറ്റാണോ എന്ന്. ഇന്നിപ്പം വന്ന് വന്ന് വ്യഭിചാരം തെറ്റാണോ എന്ന് പോലെ ചോദിക്കുന്ന ആൾക്കാരായി. വ്യഭിചാരം തെറ്റാണെന്ന് പോലും പഠിപ്പിക്കാൻ ഇന്ന് ആളില്ല. ശരിയല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ന് എല്ലാം അനുവദനീയമായ ഒരു നിലയാണ്. നമ്മുടെ സഭയിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലും എന്താണ് അനുവദനീയമല്ലാത്തത്? ഏതെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് ഇത് മതിലിനപ്പുറത്ത്, ഇത് മതിലിനിപ്പുറത്ത് എന്ന് പറയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് സഭ പോയിരിക്കുകയാണ്. സഭയിലെ ജനങ്ങൾ, യുവാക്കൾ, വലിയവരെല്ലാം പോയിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നതിനകത്ത് കുറ്റമില്ലാത്ത ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു സ്റ്റേജ് മാറണം. എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം പിള്ളേർക്ക്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ പരീക്ഷ എഴുതാൻ പോയി. 10 മണിയായപ്പോഴത്തേക്ക് 11 മണിയായപ്പോഴേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പനും അമ്മയും കൂടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, നാട്ടില ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. അത് കൊച്ചിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി 10-ാം ക്ലാസ്സിൽ പഠിക്കുകയല്ലേ. ചെറുക്കനോട് ചോദിച്ചു, എന്ത് പഠിച്ചടാ? ഓ, കോപ്പി അടിച്ചു, എന്നെ പറഞ്ഞു വിട്ടു. ചേടാ, നീ കോപ്പി അടിച്ചോ? ഉള്ള തള്ള, നിങ്ങളിങ്ങ് വന്നത്, നിങ്ങളുടെ മോൻ വന്നേക്കുന്നു കോപ്പി അടിച്ചേച്ച്. ഇതുവരെ എൻ്റെ പുന്നാരമോനായിരുന്നു, കോപ്പി അടിച്ചേച്ച് വന്നപ്പോൾ നിങ്ങളുടെ മോനായി. അപ്പൻ ഉടനെ ഓടി വന്നു. അപ്പൻ ചോദിച്ചു, എന്തോ പാടാ നീ കാണിച്ചത്? ഓ പപ്പ, എല്ലാവരും കോപ്പി അടിച്ചു, ഞാനും കോപ്പി അടിച്ചു. എടാ, എല്ലാവരും ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോടാ? നമ്മൾ ബന്ധുക്കോസുകാരല്ലോടാ എന്നൊക്കെ പറഞ്ഞോട് ഭയങ്കര ബഹളം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറുക്കൻ ചോദിച്ചു, എല്ലാവരും ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, നമ്മൾ ബന്ധുക്കോസുകാരല്ല, ഞാനിനി മനുഷ്യൻ്റെ മുഖത്ത് അങ്ങനെ നോക്കും. അതാ ആയൊക്കെ പ്രശ്നം. അല്ലാതെ ചെറുക്കൻ തെറ്റിയതല്ല, ഞാനിനിയും മനുഷ്യൻ്റെ മുഖത്ത് അങ്ങനെ നോക്കുമെന്ന്. ഉടനെ ചോദിച്ചു, ചെറുക്കൻ ചോദിച്ചു, പപ്പാ, മമ്മി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നേഴ്സാണേ, അപ്പം പപ്പായിക്ക് ആവശ്യമുള്ള മെഡിസിൻ എല്ലാം അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ചെറുക്കൻ ചോദിക്കും, ഇതൊക്കെ പാവങ്ങൾക്കുള്ള മരുന്നല്ലേ മമ്മി, അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് ശരിയാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഓ അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ആളാണ്. അപ്പൻ പഞ്ചായത്ത് ഓഫീസിലാ, കൈക്കൂലിയുടെ ആശാനാണ്. ചെറുക്കൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പപ്പാ ഈ കൈക്കൂലി വാങ്ങി ശരിയാണ്? ഓ പഞ്ചായത്തിൽ തൂണൂടെ കൈക്കൂലി വാങ്ങിക്കും, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് മമ്മിക്കും ചെയ്യാം, എല്ലാവരും ചെയ്യുന്നത് പപ്പായ്ക്കും ചെയ്യാം, എല്ലാവരും ചെയ്യുന്നത് ഞാൻ ചെയ്തപ്പോൾ മാത്രം എന്തോ ഇത്ര കുറ്റം. എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് വേർപാട് വേണ്ടത്. ലോകത്തെ പടിക്ക് പുറത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം. നെഹമ്യാവ് ഒരു മതിൽ പണിതു. മതിൽ പണിതതിന്റെ കാരണം അപ്പോഴത്തേക്ക് ശത്രുക്കളെല്ലാം എതിരായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, മതിൽ പണിത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാ തോബിയാവ് എതിരായത്, സൻബല്ലത്ത് എതിരായത്. കാര്യം ഇപ്പൊ അറയ്ക്കകത്ത് കിടക്കുക ഇവൻ. മതിൽ പണിത് കഴിഞ്ഞാൽ ഇവൻ എവിടെയാണ്? പുറത്താണ്. നമ്മുടെ സഭയ്ക്കൊരു മതിൽ വേണം. ഹല്ലേലൂയ. സഭയ്ക്ക് മാത്രം പോരാ, ഭവനത്തിനൊരു മതിൽ വേണം. ലോകം കടക്കാതെ നിങ്ങളുടെ വീടിനെ സൂക്ഷിക്കാൻ നിങ്ങളൊരു മതിൽ പണിയണം. നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു മതിൽ വേണം. ലോകം എന്നിലേക്ക് കടക്കാതെ എനിക്ക് ചുറ്റും ഒരു മതിൽ പണിയണം. ഇന്ന് രാത്രിയിൽ അതിനാ തീരുമാനമെടുക്കേണ്ടത്. എനിക്കൊരു വേർപാട് വേണം, എനിക്കൊരു മതിൽ വേണം. എൻ്റെ സഹോദരങ്ങൾക്ക് ചുറ്റും എനിക്കൊരു മതിൽ പണിയണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ പണിയണം. ഹല്ലേലൂയ. അവരീ ലോകത്തിൻ്റെ ഭാഗമായി പോകരുത്. ലോകം അവരിലേക്ക് കടക്കാതെ വണ്ണം. കാര്യം അവർ ജീവിക്കുന്ന ലോകം, പൗലോസ് പത്രോസ് പറഞ്ഞ വാക്ക്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ ഒന്നാമത്തെ ക്രിസ്ത്യാനികളോടുള്ള ഒന്നാമത്തെ സന്ദേശമാണ് പത്രോസിൻ്റെ പെന്തിക്കോസ് നാളിലെ പ്രസംഗം കഴിഞ്ഞിട്ടുള്ള പ്രസംഗം. പെന്തിക്കോസ് നാളിൽ പ്രസംഗിക്കുന്നതിന് ശേഷമാണല്ലോ 3000 പേര് സ്നാനമേറ്റത്. 3000 പേര് സ്നാനമേറ്റപ്പോഴാണ് സഭ സ്ഥാപിതമായത്. ആ 3000 പേര് സ്നാനമേറ്റ് സഭയിൽ കയറിയപ്പോൾ സഭയോടുള്ള ആദ്യത്തെ ദൂതത്തെന്നറിയാമോ? ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചോളാൻ. സേവ് യുവർ സെൽഫ് എന്ന് എഴുതിയിരിക്കുന്നത്. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യം പറഞ്ഞത് കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കർത്താവ് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചോണം. കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊള്ളുവിൻ. അപ്പൊ അത് ആരുടെ ഉത്തരവാദിത്വമാ? എന്റെ ഉത്തരവാദിത്വമാ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അതിനുവേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. ഒരു മതിൽ കെട്ടിയിരിക്കേണ്ടത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു മതിൽ പണിയണം. ലോകം നിങ്ങളിലേക്ക് കടക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ഒരു മതിൽ പണിയണം. അവൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ലോകം അവനിലേക്ക് കടക്കാതിരിക്കാൻ പ്രാർത്ഥനയുടെ മതിൽ പണിയണം. ഉപവസിക്കേണ്ടത് അവൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കാനാ. അതിനുവേണ്ടി ഒരു മതിൽ പണിയണം. നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കുന്നോ? നിങ്ങളൊന്ന് ആർ യു മച്ച് കൺസേൺഡ് അബൌട്ട് ദാറ്റ്? എത്ര പേർക്ക് അതിനെക്കുറിച്ച്, എത്ര പേര് ഒരു ദിവസമെങ്കിലും ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എൻ്റെ കുഞ്ഞ് ആത്മസ്നാനം പ്രാപിക്കണം? ഈ ബോധ്യത്തോടുകൂടെ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവിടെയാണ് മതിൽ പണിയേണ്ടത്. ലോകം കടക്കാതെ ഈ തലമുറയിൽ അവരനിന്ദ്യരും പരമാർത്ഥികളുമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് ചുറ്റും ഒരു മതിൽ പണിയണം. ലോകം കടക്കരുത്. അവർ കുഞ്ഞുങ്ങളാണ്. അവർക്കൊരു പക്ഷെ ഇതിനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. ലോകത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയൊന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? പ്രാർത്ഥനയുടെ വൻമതിൽ പണിത് കൊടുക്കണം അവർക്ക്. ഹല്ലേലൂയ. നമ്മൾ ദേശത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ കാവൽക്കാരാണ്. എന്നാൽ അടുത്തത് നമ്മൾ ദേശത്തിൻ്റെ മധ്യസ്ഥരാണ്. ഇൻ്റർസെഷൻ. ദൈവം നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണ്, സഭയുടെ കാവൽക്കാരനാണ്, പക്ഷേ ദേശത്തിൻ്റെ മധ്യസ്ഥൻ. നമ്മൾ ദേശത്തിന് വേണ്ടി മധ്യസ്ഥതയാണെങ്കിൽ അത് എല്ലാ ദേശത്തിനും, എൻ്റെ ദേശത്തിന് വേണ്ടി, അത് വിശ്വാസികളുടെ ദേശവും അല്ലാത്ത ദേശവും എന്തും ആയിക്കോട്ടെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പ്രധാന ചുമതല ഇൻ്റർസെഷന് വേണ്ടിയാണ്, മധ്യസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് വന്ന് വന്ന് മധ്യസ്ഥത എന്ന് പറയുന്നത് ഒരു ഒരു ആത്മാർത്ഥതയില്ലാത്ത നിലയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള കുറച്ച് പ്രാർത്ഥന കൊണ്ട് ഒക്കെ നമ്മളങ്ങ് നിർത്തുകയാണ്. ഒരു വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ സഭായോഗത്തിന് നമ്മൾ ചിലപ്പോൾ എണീറ്റ് നിന്ന് ഒരു പാസ്റ്റർ പറയുന്നു, നമുക്ക് ചൈനയോടത്ത് പ്രാർത്ഥിക്കാം, ഇന്ത്യയോടത്ത് പ്രാർത്ഥിക്കാം, നമുക്ക് ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, നമുക്ക് യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിക്കപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. എല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന സഹോദരൻ ഇപ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പേര് കേൾക്കുമ്പോഴാണ് പുള്ളി ഓർക്കുന്നത് പ്രാർത്ഥിക്കണമല്ലോ എന്ന്. അത്രയും നേരം ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കർത്താവേ പാസ്റ്റർ പറഞ്ഞ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. കാര്യം ഇതൊന്നും എന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ല. പാസ്റ്റർ പറഞ്ഞ ഓരോ വിഷയങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു. ഇതാണ് മധ്യസ്ഥത. ദേശത്തിൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് ദേശത്തെ അറിഞ്ഞ് സ്നേഹിച്ച് വേണം ദേശത്തിന് മധ്യസ്ഥത കാണിക്കാൻ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് അബ്രഹാമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്റ്റേജാണ്. ദൂതനാണെന്നോ അബ്രഹാം ദൈവമാണെന്നോ ഒന്നും അബ്രഹാമിന് അന്നേരം അറിയില്ല. അവൻ ആരാണെന്ന് അറിയാൻ വയ്യാതെയാണ് അതിഥികളെ, പുതിയ നിയമത്തിൽ അതിഥി സൽക്കാരം മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനാൽ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരം ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ല. അതിഥികളെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നമ്മുടെ തലമുറയിൽ നമ്മുടെ പിള്ളേർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ പിള്ളേർ അവർക്ക് ഒരു 4 പേരെ ഒരുമിച്ച് വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ പിള്ളേർക്ക് കപ്പാസിറ്റി ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അതവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് അവർക്ക് വല്ല ബോധ്യമുണ്ടോ? നമ്മൾ മറന്നു കളഞ്ഞതായ ഒരു കാര്യമാണ് അതിഥി സൽക്കാരം. നമ്മുടെ നമ്മുടെ മാതാക്കളുടെ കാര്യമൊക്കെ, നിങ്ങളെയൊക്കെ മാതാക്കളുടെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ അതിഥികളെ എത്ര സ്നേഹത്തോടെയും ആദരവോടും കൂടെ വീടുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ? എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിന്, എന്തു പറഞ്ഞാലും പിള്ളേരെ കുറ്റം പറയുകയാണെന്ന് പിള്ളേരെ ഇപ്പം ചിന്തിക്കും. പിള്ളേരെ തന്നെയല്ല, തള്ളമാരെയും കൂടെ ഞാൻ പറയുന്നത്. ഈ അതിഥി സൽക്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിന്ന് അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നമ്മുടെ വീടുകളിൽ ആരാണ്ട് കയറി വരുന്നുണ്ടോ? നാട്ടിലൊക്കെ വലിയ വീട് പണിതിട്ടല്ലോ, നരിച്ചീർ, എന്താ പറയുക, നരിച്ചീർ അല്ലേ, നരിച്ചീറിന് താമസിക്കാൻ നിങ്ങളൊക്കെ വീട് പണിതിട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ മനുഷ്യന് താമസിക്കാനല്ലോ, അവിടെ ആരും കയറി വരുന്നില്ലല്ലോ. നിങ്ങളുടെ വീട്, നമ്മുടെ വീടെന്ന് പറഞ്ഞൊരു ഓപ്പൺ ഹൗസ് ആയിരിക്കണം. അത് വേദവസം പഠിപ്പിക്കുന്നു. വീടുണ്ടെങ്കിൽ തന്നെ അബ്രഹാം ശരിക്കും പറഞ്ഞാൽ കൂടാരത്തിലാണ് താമസിക്കുന്നത്, കൂടാരത്തിൽ. എന്നിട്ടും അവൻ അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി കാണിച്ച ഉത്സാഹം, യജമാനന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് തന്നെ. അടിയനെ കടന്നു പോകരുതേ, അല്പം ഭക്ഷണം കഴിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ സാറാ ഉടനെ തന്നെ ചെയ്തു കൊടുത്തു. അന്നേരം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, വഴിയെ പോയാലും എന്നെ വിളിച്ച് കയറിക്കൊണ്ട് വന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു കമ്പനിയുടെ CEO മാനേജേഴ്സിനെ എല്ലാം കൂടെ വിളിച്ച് ഒരു മീറ്റിംഗ് ഒരു ഹോട്ടലിൽ വെച്ച് നടത്തുക. അപ്പം രാവിലെ മീറ്റിംഗ് വന്നു, ഒരു രാവിലെ ഒരു 10 മണിക്ക് അവർ വന്നു. അവരുടെ ഡിസ്കഷനും എല്ലാം ഒരു 11:30 ആയപ്പം തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കൂട്ടത്തിൽ 11:30 ആയപ്പോൾ CEO പറഞ്ഞു, അടുത്ത ഒരു എക്സസൈസാണ്, നിങ്ങളെല്ലാവരും ടെലിഫോൺ എടുക്കണം. അപ്പോൾ എല്ലാവരും ടെലിഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർ ഭാര്യമാരെ വിളിക്കണം, എന്നിട്ട് ഭാര്യയോട് പറയണം, എടി എൻ്റെ കുറച്ച് കൂട്ടുകാർ കൂടെ ഉണ്ട്, അവർ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു 5 പേരുണ്ട്, നീ പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്ക്, ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മറുപടി സ്പീക്കർ ഫോണിലിടണം. എന്തോ നിങ്ങൾ ഇത്ര ചിരിക്കുന്നത്, കാര്യം മറുപടി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം.
അങ്ങോട്ട് പറയണമെന്നാണ്. 11:30 ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 5 കൂട്ടുകാരെയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് അവിടെ നിന്ന് ആ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് മറുപടി സ്പീക്കർ ഫോണിലിടണം. എന്തൊക്കെയാ കേട്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഒരു സ്ത്രീ മാത്രം പറഞ്ഞു, സോ വാട്ട്, ദേ ആർ യുവർ ഫ്രണ്ട്സ് റൈറ്റ്, ഇറ്റ് ഇസ് അവർ ഹോം, നമുക്കുള്ളത് കഴിക്കാം. വൺ സിംഗിൾ വുമൺ, നമ്മുടെ വീടല്ലേ, നിങ്ങളുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ വീടല്ലേ, വരട്ടെ എന്ന് ഒരു സ്ത്രീ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാനുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ന് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അബ്രഹാം വഴിയേ പോയ കുറേ എണ്ണത്തിനെ വീട്ടിൽ വലിച്ച് കയറ്റിയിട്ട് നേരെ ചെന്ന് സാറായോട് പോവുക, പറയുക ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കുക. സാറാ എന്താ പറഞ്ഞു? ആ പിന്നെ ഈ വയസ്സാം കാലത്ത് എനിക്ക് വേറെ, നിങ്ങൾക്ക് അറിയാമോ എൻ്റെ പ്രായം എത്രയാണെന്ന്? എനിക്ക് വയസ്സ് 90 പോവാ എന്ന് വല്ലതും സാറാ പറഞ്ഞോ? ഇല്ല. ആ അതിഥി സൽക്കാരം ഞാൻ പറഞ്ഞല്ലോ, ഇത് വിഷയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, പക്ഷേ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതിഥികളെ സൽക്കരിക്കാൻ പഠിക്കണം. അതൊരു ഭാഗ്യമാണ് പ്രിയമുള്ളവരെ, അതൊരു സന്തോഷമാണ്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ പഠിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് മനുഷ്യൻ്റെയും, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു കർത്താവ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നെന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യരുമായിട്ടുള്ള റിലേഷൻ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിക്കണം, ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പഠിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലുകളൊക്കെ വിസിറ്റ് ചെയ്യണം, അവരോട് പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം പറയാനൊക്കെ പോകുമ്പോൾ പോകുന്നവർ, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തിട്ട് വേണം. നിങ്ങളിവിടെ നിൽക്കുകയല്ലേ, നിങ്ങളിവിടെ ആയിരിക്കുന്ന സമയത്ത് യു നീഡ് ടു ഫൈൻഡ് ടൈം ടു ഷെയർ ഗോസ്പൽ വിത്ത് അതേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ലെന്നേ, ചുമ്മാ കളിപ്പീര. സുവിശേഷം അറിയിക്കാത്തവൻ കളിപ്പീരുകാരനാണ്. എൻ്റെ ഒരു സുഹൃത്ത് തിരുവല്ലാൻ്റെ പാസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞിരിക്കുന്നത്, സഭയിൽ സാക്ഷി പറയണമെങ്കിൽ സഭയ്ക്ക് പുറത്ത് 3 2 സഭയ്ക്ക് പുറത്ത് സാക്ഷി പറഞ്ഞിട്ടുള്ളവർ മാത്രമേ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പാസ്റ്റർ സമയം കിട്ടിയതിന് ഇഷ്ടം പോലെ ഇവിടെ ഏതാ സാക്ഷ്യത്തിൻ്റെ സമയം ഒന്ന് മാറിക്കിട്ടിയതിന്. സഭയ്ക്ക് പുറത്ത് ഒരാഴ്ചയിൽ 2 സുവിശേഷം പറഞ്ഞിട്ടുള്ളവർ മാത്രം സഭയ്ക്കകത്ത് വന്ന് സാക്ഷി പറഞ്ഞാൽ മതിയെന്നേ. നിങ്ങൾ സുവിശേഷം പറ, വീടുകൾ സന്ദർശിക്ക്, ഹോസ്പിറ്റലുകളിൽ പോ, ക്യാമ്പുകളിൽ പോ. എന്തിനാ ഇവിടെ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്? പച്ചരി വാങ്ങിക്കാനൊന്നുമല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തോ പറയാനാ ബ്രദറേ, നമ്മളെ ഈ മരുഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്നത് നാട്ടിൽ വരെ ജോലിയല്ലോ ഉണ്ടോ, ഇവിടെ വന്നിച്ചില്ല കാശുണ്ടാക്കിക്കൊണ്ട് പോകാൻ. അതിനല്ല ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ, സഹോദരനെ, ദേശത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ വേണ്ടിയാണ്. ദേശത്തിൻ്റെ കാവൽക്കാരനാണ് നിങ്ങൾ, ദേശത്തിൻ്റെ മധ്യസ്ഥനാണ്. അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും നിങ്ങൾ ശ്രീലങ്കയിൽ പോയി സുവിശേഷം അറിയിക്കാനൊന്നും പോകത്തില്ല. ഞാൻ ശ്രീലങ്കയിൽ പോകുന്ന ആളാണ്, ഞാൻ സാധാരണ പോകാറുണ്ട്. എന്തുമാത്രം അത്യാവശ്യമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ എന്നറിയാമോ? ഞാൻ അവിടെ പോയി പലപ്പോഴും ഐ ഗോ ഈവൻ വിത്ത് മൈ ഫാമിലി. ഞങ്ങളവിടെ പോവുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ശ്രീലങ്കയിൽ എൻ്റെ ട്രാക്റ്റുകളൊക്കെ സിംഹള ഭാഷയിലും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, തമിഴിൽ എൻ്റെ പുസ്തകങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശ്രീലങ്കയിൽ നിങ്ങൾ പോയി സുവിശേഷം പറയാൻ നിങ്ങൾ പോകത്തില്ല. പക്ഷേ കർത്താവ് അങ്ങനെ, നിങ്ങളങ്ങനെ പോകാത്തതുകൊണ്ട് കർത്താവ് എന്തെന്ന് അറിയാമോ? ശ്രീലങ്കക്കാരനെ കുവൈറ്റിൽ കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂടി ഇവിടെ കൊണ്ട് തന്നിരിക്കുക എന്തിനാണെന്നറിയാമോ? എന്തിനാ? സുവിശേഷം പറയാൻ അല്ല, എന്തോതിനാ? ഈ പറയുന്ന ബംഗാളിയോടും ബീഹാറുകാരനോടും പാകിസ്ഥാനിയോടും ഇന്ത്യക്കാരനോടും ശ്രീലങ്കക്കാരനോടും സുവിശേഷം പറയാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അതിൻ്റെ പേരിലൊന്നും ജയിലിലൊന്നും പോകത്തില്ല, പോയാ അങ്ങ് പോട്ടെ നോക്കണം. ഇവിടൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല സഹോദരങ്ങളെ. ഇതിനേക്കാൾ പ്രശ്നമുള്ള സ്ഥലങ്ങൾ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത്രയും ഫ്രീഡം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് സുവിശേഷം പറയാനായിട്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ്. അല്ലാതെ ഇവിടെ കുറച്ച് കുപ്പൂസം തിന്നേച്ച് കാശെല്ലാം കൂടെ അങ്ങോട്ട് അയച്ച് നടിച്ചുകിറിന് താമസിക്കാൻ വീടും പണിയാനല്ല. കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്നത് ഇവിടെ സുവിശേഷം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടത് ദിനാറല്ല, ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടത് ആത്മാക്കളെയാണ്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ കുവൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ട്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടു കൂടെ മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങളെ പിള്ളേരെ കൂടെ കൊണ്ടുപോകും. ഈ ആശുപത്രിയിൽ നിങ്ങളൊന്ന് സന്ദർശിക്ക്, ഒന്നും വേണ്ട, അവരുടെ അടുത്ത് പോയിരുന്ന് അവരോടൊന്ന് സംസാരിക്ക്. പറ്റുന്ന വാർഡുകളിലെങ്കിലും നിങ്ങൾക്ക് അവിടെയാണ് ജോലിയെങ്കിൽ എന്ത് സൗകര്യമാണ്, എന്ത് സൗകര്യം. ഞങ്ങളുടെ ഒരു മിഷണറി ജയിലിൽ ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി, അവനും ജയിലിൽ പോകേണ്ടി വരും ഗതികേട്. അതുപോലെ ഞങ്ങളുടെ മിഷണറീസിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഞങ്ങളുടെ മിഷണറീസ് സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അവ ജയിലിൽ കിട ഒരു ഒരു സഹോദരനെ ജയിലിൽ ഞാൻ പറഞ്ഞു, മോനെ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലല്ല നീ ജയിലിൽ പോകത്തുള്ളോ. മറ്റേന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യുക, നിനക്ക് ആരോട് വേണമെങ്കിൽ സുവിശേഷം പറയാമല്ലോ. അതിനകത്ത് കിടന്നുള്ള സുവിശേഷം പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നിന്നെ അകത്താക്കിയിരിക്കുകയല്ലോ, പ്രത്യേകിച്ച് പെർമിഷൻ വേണ്ടല്ലോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലാണ് ജോലിയെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, അവരോട് സുവിശേഷം പറയാനെന്നേ. എന്താ പാസ്റ്റർ ഒന്നും മിണ്ടാതെ വരാല്, ഇവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ള ഒരു കാര്യം ഇല്ലയോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരം അതിനുവേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിനാറ് സമ്പാദിക്കാൻ അല്ല കർത്താവ് ഇവിടെ നിന്നെ ആക്കിയിരിക്കുന്നത്, ആത്മാക്കളെ സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. അത് മാത്രമേ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. അത് തീരുമ്പോൾ, അല്ലെങ്കിൽ വെൻ യുവർ ലൈഫ് ഈസ് ഓവർ, അവിടെ ലൈഫിനെ കുറിച്ച് പറയുന്നത്, വെൻ യുവർ ലൈഫ് ഈസ് ഓവർ യു വിൽ ബി ഇൻ ഇറ്റേണിറ്റി ആൻഡ് ഇറ്റേണിറ്റി യു വിൽ ഹാവ് ഫ്രണ്ട്സ്. നിന്റെ രൂപ കൊണ്ട് നിന്റെ സമയം കൊണ്ട്, രൂപ മാത്രമല്ല അവിടുത്തെ വിഷയം, രൂപ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ, പണം കൂടെ സ്പെൻഡ് ചെയ്യണം, പണം കൂടെ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തുടങ്ങി നിങ്ങൾക്കൊന്നും കുറഞ്ഞു പോകത്തൊന്നുമില്ല. എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടും പരാതിയെ ബാക്കിയുള്ളല്ലോ, ഒറ്റ ഒരെണ്ണം ഇല്ലല്ലോ. എനിക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ബ്രദറെ എന്ന് പറയുന്ന ഒരാളെ പോലും കാണുന്നില്ല ഇവിടെ. ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, തൃപ്തിയില്ല, തൃപ്തിയില്ല. കർത്താവ് നിനക്ക് തന്നിട്ടുള്ള എല്ലാം, ആരോഗ്യവും പണവും സമയവും എല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അത് സ്പെൻഡ് ചെയ്യണം, പണം സ്പെൻഡ് ചെയ്യണം. കാശ് വാങ്ങിക്കാൻ പിടിക്കാമെന്നൊന്നല്ല ഞാൻ കേട്ടോ, എനിക്ക് തന്നോന്നല്ല പറഞ്ഞത്. നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തന്നെ, നിങ്ങൾ വണ്ടി ഓടിച്ച് പോ, ക്യാമ്പിലോട്ട് പോ, ടാക്സി പിടിച്ച് പോണേ പൊക്കോ, സ്പെൻഡ് ചെയ്യ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയും, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയവും, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആരോഗ്യവും നിത്യതയിൽ കൂട്ടായിത്തീരുകയാണ്. നിത്യതയിൽ നിങ്ങൾക്ക് ഒരു സ്നേഹിതനെ ലഭിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആത്മാക്കളെ നേടുന്നു. അത്രയും വലിയ സന്തോഷം ലോകത്തിൽ വേറെ ഒന്നും കിട്ടത്തില്ല. ഡി എൽ മോഡിയുടെ അടുത്ത് ജോൺ സ്റ്റഡ്, ജോൺ എഡ്വേർഡ് സ്റ്റഡ്, ഡി സിറ്റി സ്റ്റഡിൻ്റെ പിതാവ്, അദ്ദേഹം ഇന്ത്യയിൽ കിലോമീറ്റർ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് ഒടുവിൽ സുഖിക്കാനായിട്ട് അദ്ദേഹം ഇനിയും തോട്ടങ്ങളൊന്നും വേണ്ട, ഉള്ള പൈസ മുഴുവനും കൊണ്ടുവന്നിട്ട് ജീവിതകാലം മുഴുവൻ സുഖിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോയി താമസിക്കുക. ഇംഗ്ലണ്ടുകാരനാ. അതായത് എത്ര പൈസ സ്പെൻഡ് ചെയ്താലും അയാൾക്ക് തീരത്തില്ല. അതുപോലെ നൂറുകണക്കിന് ജോലിക്കാരും വലിയ കൊട്ടാരം പോലുള്ള വീടും എല്ലാമായിട്ട് സുഖിച്ച് ജീവിക്കുന്ന സമയത്താണ് ഡി എൽ മോഡിയുടെ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. കുതിരപ്പന്തയം, ചീട്ടുകളി, ചൂതുകളി, പിന്നെ കൈൻഡ് ഓഫ് ഡ്രാമ, ഡാൻസ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഡി എൽ മോഡിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ജോൺ സ്റ്റഡി ചോദിച്ചു, ജോൺ എഡ്വേർഡ് സ്റ്റഡി ചോദിച്ചു, മിസ്റ്റർ മോഡി, ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ള ശരിയാ, പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റാണ്. എനിക്കിനി ഇപ്പോൾ കുതിരപ്പന്തയത്തിനും ഡാൻസിനും നാടകത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ പോകാൻ പറ്റുമോ? ഡി എൽ മോഡി പറഞ്ഞു, നോ വേ. കാരണം നിങ്ങൾ ചെയ്യുന്ന മിക്കവരും ഒന്ന് മദ്യപാനം പറ്റത്തില്ല, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗാംബ്ലിങ്ങാണ്. ഗാംബ്ലിങ് ഒരു ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല. ഇയാൾ സങ്കടത്തോടെ ചോദിച്ചു, മിസ്റ്റർ മൂളി പിന്നെ എന്തുവാ ജീവിതത്തിലൊരു രസം? കാര്യം അങ്ങനെ സുഖിച്ച് മാത്രം ജീവിച്ച മനുഷ്യനാണ്. ഡി എൽ മൂളി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, വീട്ടിൽ നിനക്ക് 100 കണക്കിന് ജോലിക്കാരുണ്ട്, ഫാംസുണ്ട്, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ നീ തീർച്ചയായും ആ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, നിന്റെ ജോലിക്കാരെ നീ വിളിക്കും, അവരൊക്കെ കർത്താവിനെ സ്വീകരിക്കും. ഒരു വ്യക്തിയെ യേശുവിന് വേണ്ടി നീ നേടിക്കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ ജീവിതത്തിൽ വേറൊരു സുഖത്തിന് വേണ്ടി പോകത്തില്ല, കാര്യം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് നീ മനസ്സിലാക്കും. ഇതതുപോലെ നടന്നു. ജോൺ സ്റ്റഡ് പോയി തൻ്റെ തൊഴിലാളികളെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തി, അനേകർ കർത്താവിനെ സ്വീകരിച്ചു. തൻ്റെ മക്കളെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആണ്, സിറ്റി സ്റ്റഡൊക്കെ അവിടുത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നു സിറ്റി സ്റ്റഡ്. മക്കളെ ഇവിടെ വിളിച്ചു വരുത്തി, പപ്പായ്ക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവർ കർത്താവിനെ സ്വീകരിച്ചു. അദ്ദേഹമാണ് ചൈനയിലും ഇന്ത്യയിലും പിന്നീട് ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലും ദീർഘവർഷങ്ങൾ സുവിശേഷം മിഷനറിയായിട്ട് പോയ സിറ്റി സ്റ്റാർഡ്. 2 വർഷം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ, പക്ഷേ ബാക്കിയുള്ള 60 വർഷം അയാൾ ജീവിച്ചതിൻ്റെ 1000 മടങ്ങ് സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും കൂടിയാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നേടുമ്പോൾ ഉണ്ടാകുന്ന അത്രയും സന്തോഷം നിങ്ങൾ 10 ലക്ഷം ദിനാറും കൊണ്ട് ഇവിടുന്ന് നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഒരാത്മാവിനെ നേടിയിട്ട് പോകുന്ന സന്തോഷം 10 ലക്ഷം ദിനാറുമായിട്ട് ഇവിടുന്ന് നാട്ടിൽ പോയാൽ നിങ്ങൾക്കുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാക്കളെ നേടാൻ പഠിക്കണം. അതാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, ദേശത്തിൻ്റെ മധ്യസ്ഥനാകുവാൻ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. അബ്രഹാമിന് ഈ 18-ാമത്തെ അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ, സമയം പോകുന്നു. ഇത് പറയുന്നത് കുഴപ്പമില്ല, മുഴുവൻ എല്ലാം കൂടെ പറഞ്ഞ് തീർത്തിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരം ഉണ്ടാക്കണം. ഇന്ന് ഒരാളെങ്കിലും തീരുമാനിക്കണം, ഞാൻ ഇനി ആത്മാക്കളെ നേടാൻ വേണ്ടി എൻ്റെ ജീവിതം സ്പെൻഡ് ചെയ്യുമെന്ന്. ഒരാളെങ്കിലും, ഹല്ലേലൂയ, അത്രയും മതി. ഒരാത്മാവിനെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയാസപ്പെടത്തില്ല, അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കത്തില്ല. കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ആത്മാക്കളെ നേടുന്നതായിരിക്കും. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം, അത് വിശുദ്ധ ജീവിത വിശുദ്ധ ആൾക്കാർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. ഇവിടെ അബ്രഹാമിൻ്റെ കാര്യത്തിൽ 18-ാം അധ്യായം നമ്മൾ കണ്ടല്ലോ. അവർ ദൂതന്മാർ വന്നു, അവസാനം കർത്താവുമായിട്ട് അവൻ സംസാരിക്കുകയാണ്. കർത്താവുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നു, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അവനുമായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടില്ലേ? അതായത് അവൻ അനേക ജാതികൾക്ക് അനുഗ്രഹമാകുന്ന കാര്യമൊക്കെയാണ്, പക്ഷേ ആ ഉടമ്പടിയുടെ കാര്യമാണ് പറയുന്നത്. ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് അബ്രഹാം, ഐ കനോട്ട് ഹൈഡ് സംതിങ് ഫ്രം ഹിം. എനിക്ക് അവനിൽ നിന്ന് ഒന്നിനെയും മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സോദോമിലേക്ക് ചെന്ന് അവർ ചെയ്തിരിക്കുന്ന പാപത്തെക്കുറിച്ച് അറിഞ്ഞ് അതിന് ശിക്ഷ അവർക്ക് കൊടുക്കാൻ വേണമോ എന്നുള്ളതിനെക്കുറിച്ച്. ഒഫ്കോഴ്സ് ആ സമയത്ത് അബ്രഹാമിനോട് അന്ന് 2 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. ഒന്ന്, ഒരു വലിയ പ്രോമിസ് കൊടുത്തതാണ്, അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ഒരു മകനുണ്ട്. 99 വയസ്സുള്ള അബ്രഹാമിന് കിട്ടിയ ഏറ്റവും വലിയ പ്രോമിസാണ്. എന്തൊരു ആനന്ദമായിരിക്കും. രണ്ടാമതിനാണ് പറഞ്ഞത്, സോദോമിനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ, ഇത് രണ്ടും എന്നോട് പറഞ്ഞാൽ ഞാൻ സോദോമിൻ്റെ കാര്യം അപ്പോഴേ മറക്കും, അത് പിന്നെ പോട്ടെ, സാരമില്ല. പക്ഷേ കർത്താവ് എനിക്ക് ഒരു വലിയ പ്രോമിസ് വന്നിരിക്കുകയാണ്, പ്രിയമുള്ളവരെ വരുവീൻ, നമുക്ക് സന്തോഷിക്കാം. എല്ലാവരും സന്തോഷിച്ചാട്ടെ. കാര്യം എന്താ? എനിക്കൊരു മകനെ തരാൻ പോകുന്നു. വലിയ ആഘോഷമായിരുന്നേനേയും ഇല്ലേ, നാച്ചുറലി വലിയ ആഘോഷം, വലിയ ആഘോഷം നടത്തേണ്ട ഒരു സ്വകാര്യ സന്തോഷം. പക്ഷേ ആ അധ്യായത്തിൽ അബ്രഹാം ആഘോഷിക്കുന്നതേയില്ല. അവൻ ആഘോഷം മറന്നു. അവൻ്റെ ജീവിതത്തിൽ 99 വർഷം കാത്തിരുന്ന, അല്ലെങ്കിൽ അതുപോട്ടെ, ഏറ്റവും കുറഞ്ഞത് ഒരു 75 വർഷമെങ്കിലും കാത്തിരുന്ന, 75 വർഷം അവൻ കാത്തിരുന്നെന്ന് വെച്ചാൽ ഒരു പൈതലിന് വേണ്ടി, 99 വയസ്സുണ്ട് ഇപ്പോൾ, ഒരു പൈതലിന് വേണ്ടി 75 വർഷം കാത്തിരുന്നവൻ ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ അവന് ലഭിച്ചിരിക്കുകയാണ് പ്രോമിസ്, നിനക്ക് നിന്റെ ഭാര്യ സാറായിൽ ഒരു മകനെ ലഭിക്കും. ആ സ്വകാര്യമായ സന്തോഷത്തെ അവൻ മറന്നു. എന്തുകൊണ്ട്? സോദോം നശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. ആത്മഭാരം ഉണ്ടാകുമ്പോൾ സ്വകാര്യ സന്തോഷങ്ങളെ മറക്കുന്ന ഒരവസ്ഥ. എൻ്റെ സ്വന്തം കാര്യങ്ങളെ മറക്കുന്നു, ദൈവത്തിന്റെ പ്രോമിസ് പോലും മറക്കുന്നു. പകരം നഷ്ടപ്പെട്ടു പോകുന്ന ജനങ്ങളെ കുറിച്ചുള്ള ഒരൊറ്റ ധാരണ. അബ്രഹാം ദൈവം അവനെ വിട്ട് പിരിയുന്ന സമയത്ത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുറച്ചുകൂടെ അടുത്തോട്ട് ചെല്ലുക. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ എന്താ പോകുന്ന ആളിങ്ങനെ മുന്നോട്ട് പോകും, നമ്മൾ പുറകോട്ട് നിൽക്കും. പക്ഷെ ഇതല്ല അവിടെ എഴുതിയിരിക്കുന്ന ഏബ്രഹാം ട്രൂ നിയർ ടു ഗോഡ്. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, 18-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. അബ്രഹാം ദൈവത്തോട് കുറെ കൂടെ അടുത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, കർത്താവേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നീതിമാന്മാർ നിമിത്തം നീ ആ പട്ടണത്തെ വിടുവിക്കുകയില്ലയോ? കരഞ്ഞോണ്ടൊരു ചോദ്യമാ. ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ചത് ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവൻ വലഞ്ഞുപോയ നീതിമാനായ ലോത്തെന്നാണല്ലോ പറയുന്നത്. അവൻ ചിലപ്പോൾ അവിടെ കാണും, അവൻ ഇതിനിടയ്ക്ക് ഒരു 50 പേരെയെങ്കിലും നേടി കാണും, 50 പേരെയെങ്കിലും നീതിയിലേക്ക് നടത്തി കാണും എന്നൊക്കെ ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ച് കാണും. നമുക്കറിയില്ല, അതൊന്നും അവിടെ എഴുതിയിട്ടില്ല. കർത്താവ് പറഞ്ഞു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവർ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല, പട്ടണത്തെ. അപ്പോൾ ലോത്ത് നേരത്തെ 13-14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ലോത്തിനു വേണ്ടി അവൻ ഒരു വ്യക്തി, അവൻ്റെ സഹോദരനായ ലോത്തിനു വേണ്ടിയാണ് അവൻ കാവൽ ചെയ്തത്, ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ യുദ്ധം ചെയ്ത് നമ്മൾ വായിച്ചു. ഇപ്പോൾ ലോത്തിനു വേണ്ടി മാത്രമല്ല, എന്ത്, സോദോം എന്ന് പറയുന്ന പട്ടണത്തിന് വേണ്ടിയാണ് അവൻ കരയുന്നത്. ലോത്തിനു വേണ്ടി മാത്രമല്ല കരയുന്നത്. ലോത്തിനു വേണ്ടി കരഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ പോലും ദുഷ്ടതയുടെ പ്രതീകമായി നിൽക്കുന്ന സോദോമിന് വേണ്ടി പോലും കരയാൻ അവൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മൾ കരയേണ്ടത് നീതിമാന്മാരായ കുറേ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? എത്രയും നികൃഷ്ടരായ ജനങ്ങൾക്ക് വേണ്ടി പോലും. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. നരകത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് കർത്താവിൻ്റെ മനസ്സുള്ളവനാകുന്നത് അപ്പോഴാണ്. കർത്താവ് പറഞ്ഞു എനിക്ക് പാപിയുടെ മരണത്തിൽ പ്രസാദം ഇല്ല, ദുഷ്ടൻ അവൻ്റെ ദുഷ്ടത വിട്ടുതിരിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവം അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ് വി നീഡ് ടു നോ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വേണം. ലോത്ത് അവിടെ 50 പേരെ നേടിക്കാണെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ അവൻ ചിന്തിച്ച് ലോത്തല്ലേ പാട്ട്, ചിലപ്പം 50 എണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലോ, 5 പേര് കുറവാണെങ്കിലോ, 5 പേര് കുറഞ്ഞാലോ എന്ന് ചോദിക്കാൻ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ. അത് അഹങ്കാരത്തോടൊന്നുമല്ല നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ലോർഡ്, ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ യു? ഐ എം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ്. കർത്താവെ, പൊടിയും വെണ്ണീറുമായ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയായല്ലോ, അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചല്ലോ, ക്ഷമിക്കണേ. 5 പേര് കുറഞ്ഞു പോയാലോ? കർത്താവ് പറഞ്ഞു 5 പേര് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അത് താഴോട്ട് വന്ന് 10 പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരച്ചിൽ ദേശത്തിന് വേണ്ടിയുള്ള ഇടിവിൽ നിൽക്കുന്ന അവസ്ഥ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിൽ എത്ര പേര് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്? നിങ്ങൾ ജീവിക്കുന്ന ഈ കുവൈറ്റിന് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കുന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോട്ടെ, കുവൈറ്റിന് വേണ്ടി അവൻ്റെയൊക്കെ കാശ് വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുകയല്ലേ നിങ്ങൾ? ഒരിക്കലെങ്കിലും നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്ക് കാശ് തരുന്ന എന്നെ ഇവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ആ ജനങ്ങളുടെ ആത്മീക വിടുതലിന് വേണ്ടി ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിനക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്ത് കഷ്ടമാണ് വാസ്തവത്തിൽ ഇങ്ങോട്ട് കിട്ടണമെന്നുള്ളതല്ലാതെ അവരുടെ ആത്മീക വിടുതലിന് വേണ്ടി, പാപത്തിനുള്ള വിടുതലിന് വേണ്ടി, ഈ ജനതയുടെ വിടുതലിന് വേണ്ടി കണ്ണീരോടെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ. പറഞ്ഞാൽ നിങ്ങൾ എന്താണെങ്കിലും പോയി സുവിശേഷം ഒന്നും പറയത്തില്ല, പക്ഷെ ഏറ്റവും കുറഞ്ഞത് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ഈ ജനതയെ ഓർത്ത് ഉപവസിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഏറ്റവും നികൃഷ്ടരായ സോദോമിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ദൈവസ്നേഹത്തിലാണ് അത് ചെയ്യുന്നത്, ദൈവസ്നേഹത്തിൽ. വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം. ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന അല്ലേ? ഞാനതിനെക്കുറിച്ച് കൊള്ളുന്നത് ശമുവേൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? ഇടിവിൽ നിൽക്കുകയാണ്. ശമുവേലിൻ്റെ പ്രവചനത്തിൽ ഒന്ന്, ശമുവേലിൻ്റെ പുസ്തകം 12:23 ശമുവേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുടക്കത്തിനെന്നാണ് പറയുന്നത്. സി, ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ വിജാതീയരായ ദുഷ്ടരായ സോദോമിന് വേണ്ടി മാത്രമല്ല, റിബല്യസ് ആയിട്ടുള്ള ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയും എന്ത് ചെയ്യണം? ഇടിവിൽ നിൽക്കണം. ഇസ്രായേലിന് വേണ്ടി വേണം. ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ, ആമോസിന്റെ പ്രവചനം അതിൻ്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ്റെ പ്രത്യേകം, ഒരു പ്രവാചക, ഇഫ് യു ആർ എ പ്രോഫറ്റ് യു വിൽ ബി ആൻ ഇൻ്റർസസർ. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ എല്ലായ്പ്പോഴും മധ്യസ്ഥത അണയ്ക്കുന്നവനായിരിക്കും. ചീത്ത വിളിക്കാൻ എളുപ്പമാണെന്നേ, ചീത്ത വിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇടിവിൽ നിൽക്കുന്നുണ്ടോ? ഇവിടെ യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നെന്നാൽ പുല്ല് രണ്ടാമത് മുളച്ച് തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ. അവിടെ കാണുന്ന എന്താണ്? പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകൾ നിർമ്മിച്ചു. അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച 2-ാമത്തെ പുല്ലായിരുന്നു. രാജാവിൻ്റെ വക പുല്ലെന്ന് അവിടെ പറയുന്നത് ടാക്സ് പിടിച്ചതിന് ശേഷം എന്നാണ്. ആദ്യം രാജാവിൻ്റെതങ്ങ് കൊണ്ടുപോകും. രാജാവിൻ്റെത് കൊണ്ടുപോയി കഴിഞ്ഞ് ജനങ്ങളുടെ വകയായിട്ടുള്ള ലവി പിടിച്ചിട്ട് രണ്ടാമത് ജനങ്ങൾക്ക് കിട്ടേണ്ടത് എന്ത് തന്നെയാണ്? മുഴുവനും ആര്? വിട്ടിലുകൾ തിന്നു കളഞ്ഞു. വിട്ടിലുകൾ തിന്ന് ദേശത്തിലെ സസ്യം തീർന്നപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന ദർശനത്തിൽ കാണുന്ന ആമോസ് വിളിച്ചു പറയാണ്, അപ്പോൾ ഞാൻ യഹോവയായ കർത്താവേ ക്ഷമിക്കണമേ, യാക്കോബ് ചെറിയവനല്ലോ, യാക്കോബ് എങ്ങനെ നിവിടെ നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആമോസ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേൽ രാജ്യക്കാരനല്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് വടക്കേ രാജ്യമാണ്. ഇവൻ യഹൂദ രാജ്യത്തിലെ, തെക്കേ രാജ്യത്തിലെ ആളാണ്. ആര്? ആമോസ്. അവനോട് ദൈവം വടക്കേ രാജ്യത്തിൽ പോകാൻ പറഞ്ഞു. അവൻ്റെ നാടല്ല. അതുകൊണ്ടാണ് അവനോട് പ്രവാചകൻ, ഒഫീഷ്യൽ പ്രോഫറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, എടോ ദർശക, നീ തെക്കേ ദേശത്ത് പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ഇവിടെ ബഥേൽ എന്ന് പറയുന്നത് രാജാവിൻ്റെ അരമനയാണ്, ഇവിടെ വന്ന് പ്രവചിച്ചേക്കരുതെന്ന്. പിന്നെ ആമോസ് തന്നെ പറയുന്നത്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആട്ടിടയനുമായിരുന്നു. എന്നാൽ ദൈവം എന്നോട് ഇങ്ങോട്ട് വരാൻ സ്പെസിഫിക്കായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് പ്രവചിച്ചെന്നുള്ളതേ ഉള്ളൂ. ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് അവിടെ പറയുന്നതനുസരിച്ച് ഞാനിങ്ങനെ കാട്ടിലൊക്കെ അത്തിപ്പഴവും പെറുക്കി നടക്കുന്ന കൂട്ടത്തിൽ കർത്താവ് എന്നെ വിളിച്ചെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. ആമോസ് ഒരു പാവപ്പെട്ട ഒന്നുമില്ലാത്തവൻ, പിന്നെ ആടിനെ മേയിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വ്യത്യാസമാണ്. അവിടെ ആമോസ് പറയുന്നത്, എളോ ഇയാൾ പറഞ്ഞതുപോലെ ഞാൻ തൊഴിലില്ലാതെ നടന്നപ്പോൾ ദൈവം, ഈ തൊഴിലാണ് നടന്നപ്പോൾ ഇങ്ങോട്ട് വന്നതല്ല. അവിടെ പോയി അഹോ എന്തുവാ അഹോ വൃത്തി കഴിച്ചോളാണ് പറയുന്നത്. എനിക്ക് തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലോ. ഐ വാസ് എ ട്രെഷർ ഓഫ് ദ സിക്കാമോട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ കാട്ടത്തിപ്പഴത്തിന് അല്ലെങ്കിൽ അത്തിമരത്തിൻ്റെ അത്തിയുടെ സിക്കാമോട്രിയുടെ ഒരു ട്രെസറായിരുന്നു. അതായത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യനാണ്, ബയോടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തൊരാളാണ് ആര്? ആമോസ്. അതുകൊണ്ട് ഈ അത്തി പഴുക്കുന്നതിന് മുമ്പ്, അത്തിയിൽ അത്തി വൃക്ഷത്തിൽ അത്തിയുണ്ടാകുന്നതിന് മുമ്പ്, അത്തിപ്പഴമുണ്ടാകുന്നതിന് മുമ്പ് അതിന് ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു പതിവുണ്ട്. ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് സ്പെഷ്യലിസ്റ്റുകളാണ്. അങ്ങനത്തെ അതാണ് ട്രെസർ ഓഫ് ദ സിക്കാമോട്രി എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അത്തിപ്പഴത്തിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ബയോടെക്നോളജിയിലെ ഒരു സയൻറ്റിസ്റ്റാണ് ആര്? ആമോസ്. അല്ലാതെ കൊച്ചു പാർട്ടിയൊന്നുമല്ല. പിന്നെ ഇടയനും എന്ന് പറയുന്ന വാക്കിനും ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആടിനെ മേയിച്ച് നടന്ന ആളെന്നല്ല, ഐ ഹാഡ് എ ബിഗ് ഫ്ലോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വലിയ ഒരു ആട്ടിൻ കൂട്ടം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആമോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാട്ടത്തീം പഴവും പെറുക്കി ആടിനെ മേയിച്ച് കാട്ടിക്കൂടെ നടന്ന ഒരാളാണെന്നല്ല പറയുന്നത്. പ്രവാചകനോട് അല്ലെങ്കിൽ നീ പോയി അഹോവൃത്തി കഴിച്ചോളം പറയുന്ന കാര്യം എന്നറിയാമോ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമുള്ള ആള് അല്ലായിരുന്നു. മോനെ നിനക്കറിയാമോ ഞാൻ ആരായിരുന്നു എന്ന്? ദിസ് വാസ് മൈ ബാക്ക്ഗ്രൗണ്ട്. ഐ ഹാഡ് എ ബിഗ് ഫ്ലോക്ക് ആൻഡ് ഐ വാസ് എ ടെക്നീഷ്യൻ ഇൻ ബയോടെക്നോളജി. ബയോടെക്നോളജി ഞാൻ സ്പെഷ്യൽ ഗ്രേഡിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എന്നാൽ ഞാനിവിടെ വന്നത് അഹോവൃത്തിക്ക് വേണ്ടിയല്ല, ദൈവം എന്നോട് പറഞ്ഞു പോയി പറയടാന്ന്, അതുകൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ശരിക്കും ഇസ്രായേൽ രാജ്യക്കാരനല്ല പൃഥ്വിത യഹൂദ രാജ്യക്കാരനാണ് ആര്? ആമോസ്. എന്നിട്ടും ഇസ്രായേലിൻ്റെ ദുരന്തത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൻ നെടുമ്പാട് വീണിട്ട് പറയുകയാണ്, അയ്യോ കർത്താവേ നീ ക്ഷമിക്കണേ ഇസ്രായേൽ. യാക്കോബ് എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അതാണ്. യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും ഇങ്ങനൊരു ശിക്ഷ വന്നാൽ? അവൻ ചെറിയവനല്ലോ, ക്ഷമിക്കണേ. എന്നിട്ടാണ് എന്താ, യഹോവ അതിനെക്കുറിച്ച് അനുദപിച്ചു, അത് സംഭവിക്കുകയില്ല. അതിനുശേഷം എന്താണ്, വലിയ ഒരു എന്താണ്, യഹോവയ കർത്താവ് തീ വരുന്നു. തീ വന്നിട്ട് അതിൻ്റെ സമയത്ത് അവൻ എന്ത് പറയുന്നു, യഹോവയ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അതിനുശേഷം ഒരു തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുന്ന കാണുന്നത്. എന്നിട്ട് പറയണം, ആമോസ് നീ എന്ത് കാണുന്നു? ഞാൻ ഒരു തൂക്കുകെട്ട കാണുന്നു. തൂക്കുകെട്ട എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ഇടികെട്ട എന്നുള്ളൊരു വാക്കാണ്, അല്ലാതെ ഈ പ്ലം ലൈൻ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ ഞാനൊരു തൂക്കുകെട്ട പിടിക്കും, ഇനി ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. അതായത് ഞാൻ ബുൾഡോസർ വെച്ച് ഇടിച്ച് കളയുമെന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്ഹാക്കിൻ്റെ പൂജാഗിരി പിന്നെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, എന്നാൽ ആമോസ് അതിനുശേഷമാണ് അതായത് ദൈവം പറഞ്ഞു നോ, ഇൻ നോ വേ ഞാൻ ഇനി, നീ എത്ര എന്താ ഇൻ്റർസീഡ് ചെയ്താലും ഞാൻ കേൾക്കത്തില്ല കാര്യം, അതുപോലെ അവരുടെ പാപം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആമോസ് എന്ത് ചെയ്യുന്നത്, പുറത്തു പോയി ബഥേലിൽ ചെന്നിട്ട് അവനോട് പ്രവചിക്കുന്നത്. പക്ഷേ പ്രവചനം നടത്തുന്നതിന് മുമ്പേ ഇവൻ ചെയ്തത് എന്താണെന്നറിയാമോ, ദൈവം അവന് ഈ ഇസ്രായേൽ ഗ്രഹത്തിന് ദോഷം വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് ഇൻ്റർസീഡ് ചെയ്യുക, ആദ്യം ചെയ്യുന്നത് കരയുക, ആദ്യം ചെയ്യുന്നത് പോയി ചീത്ത വിളിക്കുകയല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ പല ആളുകളും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നേതാക്കന്മാരെ ചീത്ത വിളിക്കാനൊക്കെ എന്തൊരു ഉത്സാഹമാണെന്നറിയാമോ. പക്ഷേ ഈ ചീത്ത വിളിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് ചീത്ത വിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ശരിയായിരിക്കുമെന്നേ, അവരിൽ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. ഞാൻ ഒരിക്കൽ 6-8 years back ഞാൻ ഒറീസയിലിരുന്ന് ഐ വാസ് സ്പെൻഡിങ് ടൈം ഇൻ പ്രേയർ. ഒരു ദിവസം കംപ്ലീറ്റ്, ഒരു രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, യു പ്രേ ഫോർ ദ ലീഡർഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ്. എനിക്ക് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ഓൾമോസ്റ്റ് ഓൾ ദി ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ ലീഡേഴ്സ് ആർ മൈ ഫ്രണ്ട്സ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പലയിടത്തും പാളിച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ഒരു പരിധിവരെ നമുക്ക് നാച്ചുറലി എന്താ ഒരു ഒരു അവേർഷനൊക്കെ ഉണ്ടാകുന്നത്. കർത്താവിനോട് പറഞ്ഞു, ഇല്ല നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വൺ ഹോൾ നൈറ്റ് ഐ വാസ് ക്രൈയിങ് ആൻഡ് പ്രേയിങ് ഫോർ ദ ലീഡേഴ്സ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൻ്റെ നാശം, നമ്മുടെ ജനത്തിൻ്റെ നാശം, നമ്മുടെ സഭയുടെ നാശം, അത് കണ്ട് ചിരിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടി കരയാൻ. പറയരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഡോണ്ട് സേ എനിത്തിങ് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രവചിക്കുന്നതിന് മുമ്പ് ആമോസ് എന്ത് ചെയ്തിരുന്നു? പ്രാർത്ഥിച്ച്, ഉപവസിച്ച്, അല്ലെങ്കിൽ യുനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് മധ്യസ്ഥത അണച്ചിരുന്നു. മധ്യസ്ഥത അണച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദൈവം പറയുമ്പോൾ പോയി പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് ദേഷ്യത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ ജനത്തെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയട്ടെ. ദൈവം മധ്യസ്ഥന്മാരെ അന്വേഷിക്കുന്നു. നമ്മൾ യഹസ്കേലിൻ്റെ പ്രവചനം 22-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 22-ാമത്തെ അധ്യായം ആൻഡ് വേഴ്സ് 25, അവിടെ കർത്താവ് പറയാണ്, അതിൻ്റെ നടുവിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്, അലറി ഇരകടിക്കുന്നത് പോലെ, ഇര കടിച്ചു കയറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു, നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു, അതിലെ പുരോഹിതന്മാർ അതിൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തതിൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല, അതിൻ്റെ പ്രഭുക്കന്മാരിൽ ലാഭം ഉണ്ടാക്കണമെന്ന് ഇരകടിച്ച് കീറുന്നത് പോലെ ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുന്നു, അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. അടുത്തത്, ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു കൊടുക്കുകയും എളിവനെയും. ആ ഭാഗം എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലല്ലോ. അവിടെ പറയുന്നത്, ഒന്ന്, ദേശത്തിലെ പ്രഭുക്കന്മാരെ നീതിക്ക് വേണ്ടിയാണ് ദൈവം പ്രഭുക്കന്മാരെ ആക്കിയിരിക്കുന്നത്, പക്ഷേ അവർ അനീതി ചെയ്യുന്നു. പുരോഹിതനെ ആക്കി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ശുദ്ധം എന്താണ് അശുദ്ധം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവർ വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം വേർതിരിവ് കാണിച്ചു കൊടുക്കുന്നില്ല. ഈ പുരോഹിതനും തെറ്റി, പ്രഭുക്കന്മാരും തെറ്റി. പുരോഹിതനോ പ്രഭുക്കന്മാരോ തെറ്റിയാൽ അവരെ നന്നാക്കാൻ വേണ്ടി, അവരെ മാറ്റുവാൻ വേണ്ടി, അവരുടെ തെറ്റ് കാണിച്ചു കൊടുക്കാനാണ് ദൈവം പ്രോഫറ്റിനെ ആക്കിയിരിക്കുന്നത്, പ്രവാചകനെ ആക്കിയിരിക്കുന്നത്. പക്ഷേ പ്രവാചകൻ വന്നിട്ട് ഓ അത് സാരമില്ലെന്ന് പറഞ്ഞ് വെള്ള പൂശി നിന്ന് കുമ്മായം തേക്ക് നിന്ന്, ദാറ്റ്സ് ഓക്കെ, ദിസ് നോ ബിഗ് റോങ് ഇൻ ദാറ്റ്. അത്രയും നടന്നാൽ പിന്നെ ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുന്നതിന് അത്ഭുതമുണ്ടോ? ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്തു. അവിടെ കർത്താവ് പറയുന്ന കാര്യം എന്നറിയാമോ? ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ, 30-ാമത്തെ വാക്യം, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. കർത്താവ് പറയാ, ഞാനൊരു കാര്യം പ്രതീക്ഷിച്ചു. ഇതെല്ലാം നടന്നപ്പോൾ പുരോഹിതൻ തെറ്റി, പ്രവാചകൻ തെറ്റി, ജനം തെറ്റി, അതൊക്കെ ഞാൻ സഹിക്കും. ആരെങ്കിലും ഒരാൾ ഇവർക്ക് വേണ്ടി മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാനുണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല. ഒരു ഇന്റർസെസറെ അന്വേഷിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രിയിലും ദൈവം ഒരു മധ്യസ്ഥനെ അന്വേഷിക്കുകയാണ്. എങ്ങനെ മധ്യസ്ഥനാകേണ്ടത്? മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. മതിൽ കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനും ഈ ജനങ്ങൾക്കും മധ്യത്തിൽ കയറി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രോധം അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. ആകയാൽ എന്തുകൊണ്ട്? ദേശത്തിലെ ജനം പാപം ചെയ്തു എന്നുള്ള ഒരു വിഷയം, പക്ഷേ പാപം, പ്രവാചകൻ തെറ്റി, പുരോഹിതൻ തെറ്റി, പ്രഭുക്കന്മാർ തെറ്റി, ജനങ്ങൾ തെറ്റി, ഇതൊക്കെ ദൈവം സഹിച്ചേനെ ഒരാൾ മതിൽ കെട്ടി ഇടിവിൽ നിന്നായിരുന്നെങ്കിൽ. പക്ഷേ മധ്യസ്ഥത അണയ്ക്കാൻ ഒരു വ്യക്തിയില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ കോപം അവരുടെ മേൽ പതിച്ചെന്ന്. അപ്പോൾ തെറ്റ് ചെയ്തതാണ് പ്രശ്നം, പക്ഷേ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ക്ഷമിച്ചേനെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം പറയുക, ഞാനൊരു മധ്യസ്ഥനെ അന്വേഷിക്കുക. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മധ്യസ്ഥനെ, ഒരു മധ്യസ്ഥയെ, ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ കർത്താവ് അന്വേഷിക്കുകയാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഈ ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ. ഇല്ലെങ്കിൽ ഈ ദേശം നശിച്ചു പോകും, ഇല്ലെങ്കിൽ ഈ ജനത നശിച്ചു പോകും. പക്ഷെ നിങ്ങൾ മധ്യസ്ഥത അണയ്ക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും എന്നുള്ളത്. മതിൽ കെട്ടി കോസ്റ്റ്ലിയാണ് കാര്യം. അവിടെ നിന്ന് ക്രോധം പുറപ്പെട്ടു. ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി നിൽക്കുക. ഒരുത്തനെ അടിക്കാൻ അല്ലെങ്കിൽ ഒരുത്തനെ വെട്ടാനോ അല്ലെങ്കിൽ അടിക്കാനോ ഒരുത്തൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇടയ്ക്ക് കയറി നിന്നാൽ ഞാൻ ചിലപ്പോൾ അടി കൊള്ളന്നിരിക്കും. പക്ഷെ അടി കൊള്ളാൻ ഞാൻ തയ്യാറാണ്. കോസ്റ്റ്ലിയാണ്. ഹല്ലേലൂയ. ആ കോസ്റ്റ്ലി ആയിട്ടുള്ള മധ്യസ്ഥത അണയ്ക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ഇന്ന് കർത്താവ് അന്വേഷിക്കുകയാണ്. ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ, ലോകത്തിലെ വേദവസ്തുതയിലെ ചരിത്രം പഠിക്കുമ്പോഴെല്ലാം അതുപോലെ വ്യക്തികൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം ജനങ്ങളെ വിടുവിച്ചത്. പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ ഈ ജനത്തെ നശിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഇല്ല കർത്താവേ, നീ അവരോട് ക്ഷമിക്കണേ. 33-ാം അധ്യായത്തിൽ പിന്നെയും പറഞ്ഞു എൻ്റെ ക്രോധത്തിൻ്റെ മുമ്പിൽ, കർത്താവേ ക്ഷമിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ പേര് നീ അങ്ങ് മായിച്ചു കളഞ്ഞേര്, കർത്താവേ എൻ്റെ ജനത്തിനില്ലാത്ത സൗഭാഗ്യം എനിക്ക് വേണ്ട. അതാ ഞാൻ പറഞ്ഞത് കോസ്റ്റ്ലിയാണെന്ന്. എൻ്റെ ജനങ്ങൾക്കില്ലാത്ത സൗഭാഗ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് മോശ ഇടിവിൽ നിൽക്കുന്നത്. അവൻ ജനങ്ങളെ സ്നേഹിച്ചു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ് സഹോദരന്മാരെ, 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുക, സഹോദരന്മാരെ ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ സത്യം പറയുകയാണ്, ഞാൻ ക്രിസ്തു സത്യം സംസാരിക്കുന്നു, ഞാൻ സത്യമാണ് സംസാരിക്കുന്നു, എൻ്റെ ആത്മാവ് എനിക്ക് സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇത്ര വലിയ ഒരു കണക്കിന് പറഞ്ഞ പൗലോസ് ഇത്രയൊക്കെ പറയേണ്ട കാര്യമല്ലോ? പൗലോസിനെ കള്ളം പറയുന്ന നമുക്ക് ചിന്തയുണ്ടോ? ഇല്ല. പക്ഷേ പൗലോസ് പറയുന്ന കാര്യം കേട്ടാൽ അത് സത്യമാകാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല. എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തോട് ഒരു വലിയ വാദം വെച്ചു, അല്ലെങ്കിൽ നോ, ഐ വാസ് മേക്കിംഗ് എ ബാർഗെയിൻ. എന്താണെന്നറിയാമോ? എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അവർ രക്ഷിക്കപ്പെടണം. ആര്? എൻ്റെ സഹോദരന്മാരായ യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടണം, അവർ രക്ഷിക്കപ്പെടണം. അതെൻ്റെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചിയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ അവരെ രക്ഷിക്കാമോ? അതിന് പകരം ഞാൻ വേണമെങ്കിൽ എൻ്റെ നിത്യത നരകത്തിൽ ചെലവഴിച്ചോളാമെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് വേറുപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കാമായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിക്കുമെന്ന് പറയുന്നതല്ല ഇവിടുത്തെ വിഷയം. ടാൻസാനിയയിലെ, ആഫ്രിക്കയിലെ ജനങ്ങളെ രക്ഷിക്കാമെങ്കിൽ നീ മരിക്കാമെങ്കിൽ ഞാൻ ആഫ്രിക്കയിലെ ജനങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ 100 വട്ടം തയ്യാറാകും. പക്ഷേ എന്നോട് കർത്താവ് ചോദിക്കുക, നിനക്ക് നരകത്തിൽ പോകാമോ എന്ന് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം എനിക്ക് വലിയ നിത്യത എൻ്റെ വലിയ വിഷയമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞെന്നറിയാമോ, ഈവൻ ഐ വുഡ് ഞാൻ ഒരു പക്ഷേ ഞാൻ ക്രിസ്തുവിനോട് വേറുപെട്ട് ശാപഗ്രസ്തനാകാൻ പോലും തയ്യാറാ, നീ അവരെ രക്ഷിച്ചാൽ. അതാണ് മധ്യസ്ഥത കോസ്റ്റ്ലി ആണെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ. അല്ലാതെ ഒരു പ്രാർത്ഥനയുടെ മുറി പ്രാർത്ഥിക്കുന്നതല്ല മധ്യസ്ഥ പ്രാർത്ഥന. ജനങ്ങളെ ഹൃദയത്തിൽ കയറ്റി അവർക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയോടെ, സ്നേഹത്തോടെ, അതിനുവേണ്ടിയുള്ള കരുതലോടുകൂടെ എൻ്റെ ജീവിതത്തെ തന്നെ ബലി കഴിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല, ഇറ്റ്സ് സംതിങ് ബിഗ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ മധ്യസ്ഥത അണയ്ക്കുന്നവരെ കർത്താവ് അന്വേഷിക്കുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ അവരെ നശിപ്പിക്കാതെ വണ്ണം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. അതുകൊണ്ട് എൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. എന്തുകൊണ്ട്? ബിക്കോസ് ദർ വാസ് നോ ഇന്റർസസർ. ഒരു മധ്യസ്ഥനില്ലാത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, ഈ ജനത നശിക്കാതിരിക്കും, ഈ കുവൈറ്റിലെ ജനത നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മധ്യസ്ഥത നിൽക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മധ്യസ്ഥത നിൽക്കണം, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്തോടുകൂടെ, അവരോടുള്ള സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മധ്യസ്ഥനെ ദൈവം അന്വേഷിക്കുകയാണ്. ഒരു മധ്യസ്ഥയെ ദൈവം അന്വേഷിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ഒരു സ്ത്രീയെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല എന്ന് കർത്താവ് പറയുമോ? അല്ലെങ്കിൽ കർത്താവ് പറയുമോ, ഞാനൊരു ഒരു ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നു, ഞാനൊരു പുരുഷനെ കണ്ടിരിക്കുന്നു, അവരെ നിങ്ങളായിരിക്കണം. കർത്താവെ, ഈ ജനത്തെ നീ നശിപ്പിക്കാതെ വണ്ണം ഇടിവിൽ നിൽക്കേണ്ടതിന്, കരയേണ്ടതിന്, ആമോസിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോവ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും എന്ന് പറയുന്ന, അതിനുവേണ്ടി ഒരുക്കമുള്ള ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്ന നികൃഷ്ടജാതിയായ സോദോമിനു വേണ്ടി പോലും ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാകുന്ന അബ്രഹാമിനെ പോലെ ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ശമുവേലിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇയോബിനെ പോലെ സഹോദരന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പൗലോസിനെ പോലെ, കർത്താവെ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയാണ്, അതിനപ്പുറത്ത് എനിക്കൊരു ആഗ്രഹമില്ല, അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ ബലി കഴിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മോശയെ പോലെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനാകുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇന്ന് രാത്രിയിൽ എത്ര പേര് പറയും, കർത്താവെ ആ വ്യക്തി ഞാനായിരിക്കട്ടെ, കർത്താവെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ നീ ഇവിടെ ആക്കിയിരിക്കുന്നത് കുറേ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചേച്ച് പോകാനല്ല, ആത്മാക്കളെ നേടുവാൻ എന്നെ നീ ഒരുക്കണമേ, അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എത്ര പേര് പറയും, കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഓ ഹാലലൂയ, ഇന്ന് രാത്രിയിൽ ഒരു മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കവണ്ണം, ഓ സുവിശേഷം പറയുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം, ആത്മാക്കളെ സമ്പാദിക്കുവാൻ തക്കവണ്ണം, ജീവിതത്തെ ക്രമീകരിക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട്? കരങ്ങളെ ഉയർത്തിപ്പറ, കർത്താവെ എന്നെ ആക്കണമേ, എന്നെ കർത്താവെ ഇടിവിൽ നിർത്തണമേ, കർത്താവെ എന്നെ സുവിശേഷവുമായിട്ട് അയക്കണമേ, കർത്താവെ ഇവിടെയുള്ള വിജാതീയരായ ആളുകളോട്, കർത്താവെ ശ്രീലങ്കൻസിനോട്, കർത്താവെ ഇവിടെയുള്ള തമിഴ് നാട്ടുകാരോട്, ഇവിടെയുള്ള മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളോട്, ബീഹാറികളോട്, ബംഗാളികളോട്, സിറിയക്കാരോട് ഒക്കെ കർത്താവെ നിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ. ഒരാത്മാവിനെങ്കിലും എനിക്ക് തരണേ കർത്താവെ. ഹാലലൂഹ്യ. എൻ്റെ സമ്പാദ്യം ഇവിടെയല്ല, എൻ്റെ സമ്പാദ്യം ആത്മാക്കളാകുമ്പോൾ അവർ കർത്താവെ നിത്യകൂടാരങ്ങളിൽ എന്നെ ചേർത്തുകൊള്ളുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവെ ദൈവാത്മാവിൻ്റെ പ്രത്യേകമായ സ്പർശനം ഞങ്ങളുടെ ജനങ്ങളുടെ മേൽ നിന്ന് നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.